ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നൊരു വാക്യം. കർത്താവായ യേശു ക്രിസ്തു തന്റെ തിരുവായി മുഴിഞ്ഞു പറഞ്ഞ ആ വാക്യം വായിച്ച് നമുക്ക് ഇന്നത്തെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 12:47.
യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറെ അടികൊള്ളും. വളരെ ലഭിച്ചതിനോട് വളരെ ആവശ്യപ്പെടും, അധികം ഏറ്റുവാങ്ങിയതിനോട് അധികം ചോദിക്കും.
കേൾക്കുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ കേൾക്കാൻ വിളിക്കപ്പെട്ട ഒരു ജനമാണ് ദൈവത്തിന്റെ ജനം. പ്രത്യേകിച്ച് ദൈവത്തിന്റെ കാര്യം സമൂഹത്തിൽ ഒത്തിരി കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ കേൾക്കുകയും അവർ പറയുന്ന കാര്യങ്ങളൊന്നും വിട്ടുപോകാതെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു നിർബന്ധം നമുക്കുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സർക്കാർ ഓഫീസിൽ പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുവരേണ്ട ഡോക്യുമെന്റ്സിനെ കുറിച്ച് അവർ ഒരു ലിസ്റ്റ് പറയുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കും. അതിലേതെങ്കിലും കാര്യം മിസ് ചെയ്തോ എന്ന ഭയം നിങ്ങളെ അലട്ടും. അപ്പൊ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധയോടെ ഒരു വാക്കുപോലും മിസ് ചെയ്യരുത് എന്ന നിർബന്ധത്താൽ കേൾക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടുള്ള തിരുവായി മൊഴിഞ്ഞിട്ടുള്ള വചനങ്ങളിൽ പലതും അതിലെ ഓരോ വാക്കിനുമുള്ള അർത്ഥത്തെ നാം അത്ര കണ്ട് വില കൽപ്പിക്കാറില്ല. കാരണം നാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണെങ്കിൽ യേശു പറഞ്ഞതാണ് നാം കൂടുതൽ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് യേശു പറഞ്ഞ ഒരു വാക്യം എടുത്താൽ അതിലെ ഒരു മൂന്നിൽ രണ്ട് ഭാഗവും നമ്മൾ അർത്ഥമാക്കാറില്ല. ഏതെങ്കിലുമൊക്കെ ചില ഭാഗങ്ങളായിരിക്കും നാം അർത്ഥമാക്കാറ്. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും വചനം വായിക്കുമ്പോൾ അറിയിച്ച ഗൗരവം ഉണ്ടാകാറില്ല. നാം ഇന്ന് വായിച്ച വാക്യത്തിൽ ഞാൻ അതല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, മറ്റൊരു കാര്യം പറയാൻ ആമുഖമായി വായിച്ച ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നതിന്റെ നടുവിൽ നിന്നും യേശു പറഞ്ഞതിനെ ഒന്ന് പ്രത്യേകം കേൾക്കാനുള്ള മനസ്സിനാണ് ഡിവോഷൻ എന്ന് പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, മലയാള മനോരമയുടെ ബ്രേക്കിംഗ് ന്യൂസ്, മലയാള മനോരമ പേപ്പർ, നാട്ടുകാർ പറഞ്ഞത്, ദൈവമക്കൾ എല്ലാവരുടെ കൂടിയിരുന്നപ്പോൾ സംസാരിച്ചത്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കേട്ടതിന് നടുവിൽ നിന്നും യേശു ദൈവം നിന്നോട് പറഞ്ഞതിനെ പ്രത്യേകമായിട്ട് അതിന്റെ നടുവിൽ നിന്നും വേറിട്ടിരുന്നു എന്ന് കേൾക്കാൻ നിങ്ങൾ മനസ്സ് വെക്കുമ്പോഴാണ് ഈ വചനത്തിന്റെ അകത്തെ കൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത്. പലപ്പോഴും സംഭവിക്കുന്നത് എല്ലാത്തിന്റെയും കൂടെ കർത്താവിന്റെ വചനം കൂടെ നാം അങ്ങ് കേൾക്കുക. പക്ഷെ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, നിത്യജീവന്റെ മൊഴികൾ ഞങ്ങൾ കേൾക്കുന്ന 10,000 കാര്യങ്ങൾക്ക് നടുവിൽ വ്യത്യസ്തമായിട്ട് ഞങ്ങൾ അതിനെ അറിയുന്നു. അതറിയുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് നിന്നെ വിട്ടുപോകാൻ കഴിയാത്തത്. സഹോദര സഹോദരന്മാരെ, മനുഷ്യരിൽ നിന്നും മാറി നടക്കണമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒത്തിരി ആൾക്കാരുമായിട്ടുള്ള സംഭാഷണങ്ങൾക്കകത്ത് നിന്നും ഒത്തിരി തമാശകൾക്കകത്ത് നിന്നും ഒത്തിരി ചരിത്രപരമായ കാര്യങ്ങൾ പറയുന്നതിന്റെ അകത്തു നിന്നും ഒക്കെ ഇതെല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് കർത്താവ് പറഞ്ഞതിനെ അതിന്റെ അകത്ത് നിന്ന് മാറ്റി നിർത്തി കേൾക്കാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങൾ ബലഹീനരായിത്തീരും. നാം ഇപ്പോൾ വായിച്ച വാക്യത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇത് അങ്ങനെ തന്നെ നിങ്ങൾ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടോ? അവന്റെ ഇഷ്ടം, യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളു. യജമാനന്റെ ഇഷ്ടം അറിയുക എന്നത് ദൈവവേദനയുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ മുകളിലോട്ട് വായിച്ചാൽ അറിയാം, യജമാനൻ തന്റെ വീട്ടിൽ ഗ്രഹവിചാരകനായിട്ട് ഒരാളെ ആക്കിയിരിക്കുക തന്റെ ദാസിദാസന്മാർക്ക് മുകളിൽ. ആ ഗ്രഹവിചാരകനിൽ രണ്ട് കാര്യമാണ് അവൻ കണ്ടത്. ഒന്ന്, വിശ്വസ്തനും ബുദ്ധിമാനും. വാക്യം 42 ഇംഗ്ലീഷിൽ ഏത് വാക്യാന്ന് എനിക്കറിയില്ല. വേഴ്സ് 42 ഇൻ മലയാളം. തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കേണ്ടതിന് യജമാനൻ തന്റെ വേലക്കാരുടെ മേൽ ആക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗ്രഹവിചാരകനാണ്. അപ്പം ദൈവത്തിന്റെ ജനത്തിൽ നിന്നും രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്. ഒന്ന്, വിശ്വസ്തത; രണ്ട്, ബുദ്ധിയുള്ളവരായിരിക്കുക. നാം ഇതിലെ രണ്ടാമത്തെ കാര്യം വളരെ നെഗ്ലക്ട് ചെയ്യുന്നവരാണ്. ഭൗമിക കാര്യങ്ങളിൽ നമ്മൾ വളരെ ബുദ്ധിയുള്ളവരാണ്. അതിന് വിദ്യാഭ്യാസവും പഠിപ്പും ഒന്നും വേണ്ട. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു ക്ലാസ് പോലും പഠിച്ചില്ലെങ്കിലും 100 രൂപ കൊടുത്തിട്ട് 78 രൂപ തിരിച്ചു കൊടുക്കുന്നെങ്കിൽ ഏത് സ്കൂളിൽ പോകാത്ത ആളാണേലും ബാക്കി 22 രൂപ എന്ത് ചെയ്യുന്ന
ചോദിക്കും.
ബുദ്ധിയുണ്ട്. അദ്ദേഹം എഴുതാനും വായിക്കാനും പഠിച്ചിട്ടില്ലെങ്കിലും ലോകത്തിന്റെ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം സംഭവിച്ചാൽ അത് തിരിച്ചറിയാനുള്ള ബുദ്ധിയുണ്ട്. നിങ്ങൾ
ബുദ്ധിയുണ്ട്,
ഡിസ്റ്റൻമെന്റ് ഉണ്ട് നമുക്ക്. നമ്മുടെ വീട്ടിൽ ഈ വിൽക്കാൻ വരുന്ന ആൾക്കാർ ഡ്യൂപ്ലിക്കേറ്റ് ആണോ അല്ലയോ എന്ന് അറിയാനുള്ള ഒരു വിവേചന വരെ നമുക്കുണ്ട്. ഒരു ബുദ്ധിയുണ്ട്, നമ്മളോട് ബുദ്ധി പ്രയോഗിക്കും. ഇവൻ നമ്മളെ കളിപ്പിക്കുകയാണല്ലോ, ഒത്തിരി കസർത്ത് വാചകമൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ ഇവൻ ആളെ ശരിയല്ല. അവിടെ നാം നമ്മുടെ ബുദ്ധി പ്രയോഗിക്കുന്നുണ്ട്, നമ്മുടെ ഡിസ്റ്റൺമെന്റ് ഒക്കെ നമ്മളവിടെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം വരുമ്പോൾ നമുക്ക് ഈ ഒരു നിർബന്ധമില്ല എന്നത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ, ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയില്ലായ്മയ്ക്ക് കാരണമെന്ന് നാം തിരിച്ചറിയുന്നു. ബുദ്ധിയുള്ളവരായിരിക്കും, വിശ്വസ്തനും ബുദ്ധിമാനും. വേദപുസ്തകത്തിൽ വൈസ്, ബുദ്ധിമാനായിരിക്കുക എന്ന് ഒത്തിരി കാര്യങ്ങളിൽ പറയുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന കൃപയുണ്ടെങ്കിൽ പിന്നെ അത് മതി, അങ്ങനെയല്ല. വിശുദ്ധ ബൈബിളിൽ നിങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കും എന്ന് ആവർത്തിച്ച് പറയുന്ന ഒത്തിരി പദപ്രയോഗങ്ങളുണ്ട്, ഒത്തിരി യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുള്ള ഒത്തിരി വചനങ്ങളുണ്ട്. നമുക്ക് വേണം ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കണ്ട, ഇവിടെ ഡിസ്പ്ലേ ഇല്ല. എന്റെ ഈ വചനം കേട്ട് അനുസരിക്കുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ. അപ്പൊ ദൈവമക്കൾക്ക് എന്ത് വേണം? ബുദ്ധി വേണം, ബുദ്ധി വേണം. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ട്, എപ്പോഴാണ് എടുക്കുന്നറിയാവോ? നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കും. നമ്മുടെ കുട്ടിയെ ഒരു പുതിയ സ്കൂളിൽ അഡ്മിഷന് നമ്മൾ ചേർക്കുകയാണെങ്കിൽ നമ്മൾ ആ സ്കൂൾ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും, കഴിഞ്ഞ വർഷം ഇവിടുന്ന് പാസ്ഔട്ട് ആയവരിൽ ഏറ്റവും ടോപ്പ് മാർക്ക് എത്രയായിരുന്നു എന്നുള്ളതും, സമീപ സ്കൂളുകളിലുള്ളവരെക്കാൾ കൂടുതലാണോ ഈ സ്കൂളിൽ ഒന്നെന്നുള്ളതും, ഇവിടെയുള്ള ടീച്ചർമാര് പിള്ളേരെ അടിക്കുവോ, ഈ കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ അറിയും. ഇനി അതിനപ്പുറത്ത് ചില മാതാപിതാക്കൾ ഇങ്ങനെയും ചിന്തിക്കും, ടീച്ചേഴ്സിന്റെ പ്രൊണൗൺസിയേഷൻ ശരിയാണോ, അല്ലെ നമ്മുടെ പിള്ളേരുടെ ഇംഗ്ലീഷിന്റെ കാര്യം പോകാം. അതുവരെ വളരെ കണിച്ചമായിട്ട് അറിയുന്ന മാതാപിതാക്കളെ നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വമില്ല, ബുദ്ധിയുണ്ട്. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാര്യങ്ങൾ അപകടകരമാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നാം ഈ ബുദ്ധി ഉപയോഗിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ കണ്ടിടത്തോളം വർഷങ്ങൾ പോയ ശേഷവും ഈ ഒരു സീരിയസ്നെസ്, ഈ ഒരു ഡിസേൺമെന്റ്, ഈ ഒരു ബുദ്ധി നമുക്ക് പലപ്പോഴും ഇല്ല. വർഷങ്ങളായി ദൈവകൃപയെ കൈകാര്യം ചെയ്യുന്ന ഒരു ദൈവവേദൽ എന്ന നിലയിൽ, 10-20 വർഷം തിരുവചനങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസി എന്ന നിലയിൽ, സ്വർഗീയമായ ദൈവത്തിന്റെ ആലയത്തിൽ വരികയും പോവുകയും ആത്മീയ കാര്യങ്ങളോട് അടുത്ത് ഇടപഴകുകയും ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ, നിങ്ങളിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്ന ഒരു ദൈവപരിജ്ഞാനമുണ്ട്, ദൈവപരിജ്ഞാനമുണ്ട്. ബുദ്ധിയുള്ള മനുഷ്യനാകുക, വെറുതെ അങ്ങ് പാട്ടുപാടി കൃപയാണ് എന്ന് പറഞ്ഞു പോകാതെ ദൈവ പരിജ്ഞാനം. അതുകൊണ്ടാണ് നമ്മൾ ഫിലിപ്പിയലേഖനത്തിൽ വായിക്കുന്നല്ലേ, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ, ആ സ്നേഹം വർദ്ധിക്കുന്നതിന്റെ അടുത്ത ഘട്ടം കെട്ടിപ്പിടിക്കുന്നതല്ല, സ്നേഹം വർദ്ധിക്കുന്നതിന്റെ അടുത്ത ഘട്ടം ആ വ്യക്തിക്ക് ദൈവപരിജ്ഞാനം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. പരിജ്ഞാനം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി മച്ചുറാകുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിലർ അങ്ങ് മച്ചുറാകുമ്പോൾ പിന്നെ അങ്ങ് സംസാരിക്കത്തില്ല. ദൈവപരിജ്ഞാനം വർദ്ധിക്കുമ്പോൾ ദൈവിക കാര്യങ്ങളെ സെൻസ് ചെയ്യാൻ അവന് കഴിയും. ഒരു കാര്യത്തെ, കാലത്തെ നിങ്ങൾക്ക് എഴുതി, പൗലോസ് പറയുന്നുണ്ടല്ലോ, സമയത്തെയും കാലങ്ങളെ കുറിച്ച് നിങ്ങളോട് എഴുതി അറിയിക്കേണ്ട ആവശ്യമില്ല, കാരണം ദൈവമക്കളായവരെ സംബന്ധിച്ച് അത് നന്നായിട്ട് അറിയാം,
നന്നായിട്ട് അറിയാം. അപ്പോൾ ബുദ്ധിയുള്ളവരായിരിക്കും ദൈവമക്കളെ, നിങ്ങൾ വിശ്വസ്തരും ബുദ്ധിയുള്ളവരുമായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ബി ഫെയ്ത്ത്ഫുൾ ആൻഡ് ബി വൈസ്. അതല്ല എന്റെ പ്രസംഗ വിഷയം, അതങ്ങനെ അങ്ങ് പറഞ്ഞു പോയെന്ന്. ആ ബുദ്ധി എവിടെയാ പ്രയോജനപ്പെടുന്നത് അറിയാവോ? ആ യജമാനന്റെ ഇഷ്ടം അറിയുന്നതിലാണ് ആ ബുദ്ധിയുടെ കാര്യം. ബുദ്ധി ഇല്ല എങ്കിൽ വിശ്വസ്തരാകാൻ പറ്റത്തില്ല. എന്റെ വീട്ടിൽ ഒരു സെക്യൂരിറ്റിയെ ഞാൻ നിർത്തിയെങ്കിൽ അദ്ദേഹം എത്ര വിശ്വസ്തനാണെങ്കിലും അയാൾക്ക് ബുദ്ധി ഇല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. അപ്പൊ ഗ്രഹവിചാരകന് എന്തുണ്ടായിരിക്കണം? ഫെയ്ത്ത്ഫുൾനെസ് മാത്രം പോരാ, എന്തുകൂടെ ഉണ്ടാകണം? ബുദ്ധി ഉണ്ടായിരിക്കണം. അത് ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ, ദൈവത്തിന്റെ കൃപയിൽ ഓരോ ദൈവവേദനയിലും വർദ്ധിച്ചു വരുന്ന ഒരു ദൈവപരിജ്ഞാനം ഉണ്ട്. പ്രിയമുള്ളവർ, ദൈവപരിജ്ഞാനമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാന്റെ ലേഖനത്തെ വായിക്കുന്നത്, ആരും നിങ്ങൾക്ക് ഉപദേശിച്ചു തരേണ്ട ആവശ്യമില്ലാത്ത വണ്ണം നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എഴുതി തന്നിരിക്കുന്ന ആ ദൈവത്തിന്റെ ആലോചനയുണ്ട്.
മറ്റൊരിടത്ത് നമ്മൾ ബുദ്ധിയെ സംബന്ധിച്ച് വായിക്കുന്നുണ്ട്, എഫേസ്യ ലേഖനത്തിൽ അതിന്റെ 5-ാം അധ്യായത്തിൽ. ആ വാക്യം വേണമെങ്കിൽ നമുക്കൊന്ന് വായിക്കാം. അതിന്റെ 15-16 വാക്യം.
ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് എത്ര നടപ്പാൻ നോക്കുകയും ഇത് ദുഷ്കാലമാകിയാൽ
അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് ദൈവമക്കൾ ജ്ഞാനികളായിട്ട് നടക്കണം. അയ്യോ ബ്രദറെ, ആ ബ്രദർ വന്ന് അങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചു അതൊരു ദൈവദാസനാണ്, അല്ലെങ്കിൽ ആ പ്രസംഗം കേട്ടപ്പോ എന്താണെന്ന് അറിയത്തില്ല, ഒരു പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് അങ്ങ് കോരിത്തരിച്ചു. ഇതൊക്കെ നിങ്ങൾ തുടക്കത്തിൽ പറയുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നിരന്തരമായിട്ട് തിരുവചനത്തെ നിങ്ങൾ സീരിയസ് ആയി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുമ്പോൾ നിങ്ങൾ അജ്ഞാനികളാകരുത്, അജ്ഞാനികളാകരുത്. നിങ്ങൾ മനഃപൂർവ്വമായിട്ടാണ് ഈ ലോകത്തിലെ ചില കാര്യങ്ങളെ സമീപിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ റിസ്ക്. അല്ല എങ്കിൽ ദൈവസന്നിധിയിൽ നിങ്ങൾ അജ്ഞാനികളാകാതെ ജ്ഞാനികളാകണമെന്ന് വ്യക്തമായ പ്രബോധനമുണ്ട്. എന്തിനാണ് ജ്ഞാനികളാകേണ്ടത്? എന്തുകൊണ്ടാ? ഇത് ദുഷ്കാലം ആണ്, ദുഷ്കാലമാണ്. ഏത് വെളിച്ചദൂതനെയും വേഷം കെട്ടി വരാൻ പിശാചിന് കഴിയുന്ന ആ സാധ്യത നിലനിൽക്കുന്ന ഒരു ലോകത്ത്. യേശു തന്നെ പറഞ്ഞു, എന്റെ പേര് പറഞ്ഞ് പലരും വരും, ഞാനാണെന്ന് നിങ്ങൾക്ക് തോന്നും. ചില ആത്മാവ് ഇങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവിന്റെ പ്രവൃത്തികൾ കണ്ടാൽ ഇത് തന്നെയാണ് യഥാർത്ഥ പെന്തക്കോസ്തിന്റെ ആത്മാവെന്ന് തോന്നിപ്പോവും. പല സത്യങ്ങൾക്കകത്ത് ഒത്തിരി മറ്റൊരു സുവിശേഷം കയറി വരുമ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് ഹല്ലേലൂയ പറയാനും കൈവെക്കാനുമേ അവൻ ശ്രമിക്കത്തുള്ളൂ. അതിനപ്പുറത്ത് ഇതിലെ സത്യങ്ങളൊന്നും ഗ്രഹിക്കാൻ ഒരു നിർബന്ധം അവർക്ക് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ദുഷ്കാലമാകയാൽ എന്ത് ഉള്ളവരായിരിക്കണം? നിങ്ങൾ ജ്ഞാനികളാകുന്നില്ലെങ്കിൽ അതിന്റെ റിസ്ക് നിങ്ങൾക്കാണെന്നാണ് വേദവസ്വം പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ ബൈബിൾ സ്കൂളിൽ നിന്ന് പഠിച്ചില്ല എന്നുള്ളതല്ല അതിന്റെ അകത്തെ വിഷയം. കർത്താവിനോട് കൂടെ നടക്കുമ്പോൾ സ്വാഭാവികമായ വരേണ്ട ദൈവപരിജ്ഞാനം നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ അതിന്റെ റിസ്ക് നിങ്ങൾക്കാണ്. കാരണം നമ്മൾ വായിച്ച ലൂക്കോസിൽ എഴുതിയിട്ടുണ്ട്, അറിയാതെ കണ്ട് അടിക്കൊള്ളത് ചെയ്യുന്നവന് പോലും എന്ത് കിട്ടും? അയ്യോ ഞാൻ ഒട്ടും അറിഞ്ഞില്ല കേട്ടോ, ഞാൻ അങ്ങനെ ഒരു വചനമേ കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യുന്നവന് പോലും ചില്ലറയെങ്കിലും അടി കിട്ടും. അതുകൊണ്ടാണ് നമ്മുടെ യേശു പറഞ്ഞ വാക്ക് നമുക്ക് അങ്ങനെ അങ്ങ് എടുക്കാം. ഞാനിപ്പോ അങ്ങനെ അങ്ങ് എടുക്കുക, ഇനിയിപ്പോ ഇതിനെ ഗ്രീക്ക് പരിശോധിക്കാൻ പോയാൽ വലിയ പ്രശ്നമാണ്. ഇതങ്ങനെ അങ്ങ് എടുക്കുക, അങ്ങനെ എടുക്കണം. അപ്പം യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതിരിക്കുന്ന ദാസന് എന്ത് കിട്ടും? വളരെ അടി കിട്ടും. അപ്പൊ യജമാനന്റെ ഇഷ്ടം അറിഞ്ഞൊരുങ്ങണം. നിങ്ങളുടെ കൊച്ച് 5 വർഷത്തിന് ശേഷം വിദേശത്ത് നിന്ന് വരിക, നിങ്ങൾക്കറിയാം അവൻ എന്താണ് ഇഷ്ടമെന്ന്, നിങ്ങളും അവനും തമ്മിലുള്ള ബന്ധത്തിൽ. പാവയ്ക്കാണെങ്കിൽ അവൻ കഴിക്കത്തില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? അവൻ വരുന്ന ദിവസം വീട്ടിൽ പാവയ്ക്ക പ്രവേശിപ്പിക്കത്തില്ല, അവൻ പോകുന്നിടം വരെ വീട്ടിൽ പാവയ്ക്ക വാങ്ങിക്കത്തില്ല. അവന്റെ ഇഷ്ടം എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് അവന്റെ ഇഷ്ടമുള്ള സാധനങ്ങൾ നിങ്ങൾ പ്രത്യേകമായിട്ട് വെക്കാൻ ശ്രമിക്കും. എന്തുകൊണ്ടാ? അവനോടൊപ്പം നിങ്ങൾ ജീവിച്ചപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞതാണ് അവന്റെ ഇഷ്ടങ്ങൾ. യേശുവിനോടൊപ്പം ജീവിക്കുമ്പോൾ ആരും പറയാതെ തന്നെ അറിയേണ്ട ഒരിഷ്ടം, അത് ദൈവപരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഒരിക്കൽ പ്രസംഗിച്ചും പറഞ്ഞത്, 1-ാം മിഷണറി യാത്ര പൗലോസ് ദൈവാത്മാവ് പറഞ്ഞിട്ട് പോയതാ. 2-ാം മിഷണറി യാത്രയിൽ പൗലോസിനോട് ദൈവം പറഞ്ഞല്ലേ നീ 2-ാമതൊരു മിഷണറി യാത്ര ചെയ്യണമെന്ന്. അവൻ ആദ്യം മിഷണറി യാത്ര നടത്തിയ ആ സ്ഥലങ്ങൾ പോയി നാം കാണേണ്ടതല്ലയോ, ആ ദൈവമക്കളെ അന്വേഷിക്കേണ്ടതല്ലയോ എന്ന് അവന്റെ ഹൃദയത്തിൽ നിന്ന് തോന്നിയ ഒരു പരിജ്ഞാനത്തിൽ അവൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മൾ പരിശുദ്ധാത്മാവ് പിന്നെ അവരെ ടേക്ക് ഓവർ ഓഫ് ചെയ്യാൻ, അതൊക്കെ ഞാനിവിടെ പ്രസംഗിച്ചിരുന്നു. അപ്പം ഇത് ദൈവത്തിന്റെ കൃപയെ കൈകാര്യം ചെയ്യുന്ന ദൈവമക്കളുടെ ഉള്ളിൽ ഉണ്ടായി വരേണ്ട ഒരു കാര്യമാണ് ഈ ദൈവപരിജ്ഞാനം. അതുകൊണ്ട് ഇത് ഇത് ദുഷ്കാലമാകിയാൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? ജ്ഞാനമുള്ള ഒരു ഹൃദയം ഉണ്ടായിരിക്കണം. 17-ാമത്തെ വാക്യം വീണ്ടും അത് തന്നെ പറയുന്നു, ബുദ്ധിഹീനരാകാതെ, കണ്ടോ, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിക്കണം. കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് നിങ്ങൾ ഗ്രഹിക്കണം, ബുദ്ധിഹീനരാകാതെ. മറുവശത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കതയുള്ളവരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും. ബുദ്ധിയുള്ള ആരാധനക്കാരായി ഒത്തിരി വാക്യങ്ങളുണ്ട്, പക്ഷെ ബുദ്ധിയെക്കുറിച്ചല്ല എന്റെ പ്രസംഗം. ദൈവത്തിന്റെ ഹിതം അറിയാനുള്ള ഒരു ദൈവപരിജ്ഞാനം നിങ്ങളുടെ ഹൃദയത്തിൽ വളർന്നു വരണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇതില്ലാതെ വരുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ അറിയാൻ കഴിയാതിരിക്കുകയും നാം സാമാന്യ ജനത്തോട് ചേർന്ന് കേവലം ബലഹീനരായി കർത്താവിന്റെ ഇഷ്ടത്തിന് ഒത്തവണ്ണം ഒരുങ്ങാതെ ഒരു സഭയുടെ ഭാഗമായി പോകും. അത് അവസാനം എത്തുന്നത് എവിടെയാണെന്നറിയോ? വളരെ അടികൊള്ളുന്ന ഒരവസ്ഥയിലെത്തുന്നു. നമ്മൾ ആ വായിച്ച ഭാഗത്തുണ്ട്, അവരുടെ ഓഹരി അവിശ്വാസികളോട് കൂടെ എത്ര. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന അവരുടെ ഓഹരി നോക്കണം. ഗ്രഹവിചാരകൻ അവസാനം ചെന്നെത്തിയത് എവിടെയാ? അവിശ്വാസികളുടെ പന്തിൽ ചെന്ന് അവരോടൊപ്പമാണ് കഴിച്ചത്. ഇതേ വാക്യം ലൂക്കോസ് മത്തായി 24 എഴുതിയിട്ടുണ്ട്. യേശു അവന്റെ വരവിനോടുള്ള ബന്ധത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് കപടഭക്തിക്കാരോടൊപ്പം അത്രേ നിങ്ങളുടെ ഓഹരി. അവിടെ എന്തുണ്ട്? കരച്ചിലും തല്ലുകടി. അപ്പം ഗ്രഹവിചാരകനായി ജീവിതം തുടങ്ങിയ ഒരു മനുഷ്യൻ, ദൈവം വിശ്വസ്തനെന്നും ബുദ്ധിമാനെന്നും കണ്ട് ആക്കിയ ഒരു മനുഷ്യൻ, എന്നാൽ അവൻ അവന്റെ ക്രിസ്തീയ ജീവിതത്തെ സീരിയസ് ആയിട്ട് കണ്ടില്ല. കർത്താവിന്റെ വചനങ്ങളെ പ്രത്യേകമായിട്ട് അവൻ തിരിച്ചറിയാനായിട്ട് ശ്രമിച്ചില്ല. അവന്റെ ഹൃദയത്തിൽ വിവേചിക്കാനുള്ള മനസ്സ്, അലേർട്ട്നെസ് അവൻ നിർബന്ധ ബുദ്ധിയാൽ ഉപയോഗിച്ചിട്ടില്ല. കാര്യങ്ങളൊക്കെ വരുന്നത് പോലെ വരട്ടെ എന്ന് മാത്രം ചിന്തിച്ച് അതാത് സമയങ്ങളിലെ അനുഭവത്തിനനുസരിച്ച് മാത്രം ക്രിസ്തീയ ജീവിതം നയിച്ചു പോയതുകൊണ്ട് അവന്റെ ഉള്ളിൽ നിന്നും ആത്മീയ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നിർബന്ധമില്ലാതെ പോയപ്പോൾ അവൻ എങ്ങനെയുള്ളവനായി? ആ യജമാനന് താമസിക്കും. യജമാനൻ താമസിക്കുന്ന അറിഞ്ഞ് അവൻ വീട്ടിലുള്ളവരെയൊക്കെ തല്ലാൻ തുടങ്ങി. ചുമ്മാ തല്ലു, ഓരോരുത്തരെ പിടിച്ച് തല്ലുക, ഓരോരുത്തരെ അവരെല്ലാം ഉപദ്രവിക്കുക. അതിനുശേഷം അവൻ തിന്നുകുടിച്ച് അവന്റെ ജീവിതത്തിലെ ആ ഗ്രഹവിചാരകത്തിന്റെ സീരിയസ്നെസ് നിന്ന് അവൻ താഴോട്ട് പോയി. എന്റെ കർത്താവ് പറയാ, എന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാത്തവന് വളരെ അടികിട്ടും. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ദൈവത്തിന്റെ സഭയെ, ദൈവത്തിന്റെ ഗ്രഹവിചാരകന്മാരാണ് ഓരോരുത്തരും. കാലം വെച്ച് നോക്കുമ്പോൾ ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ബുദ്ധിയും ഒരു വിശ്വസ്തയും ഒരു ദൈവപരിജ്ഞാനവും അതിനനുസരിച്ച് അവന്റെ ഇഷ്ടം അറിഞ്ഞ് ഒരുങ്ങുവാനുള്ള ഒരു മനസ്സും ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുതെന്നുള്ള വചനപ്രകാരം കൂടത്തില്ലെങ്കിലും അവസാനം ഓഹരി കിട്ടുമ്പോൾ നമ്മൾ എവിടെയായിരിക്കും ഇരിക്കുന്നത്? അവിശ്വാസികളുടെ കൂടെ. ഇത് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞ ഈ കാര്യത്തിൽ നമുക്ക് ചിലവർ, ചില ദൈവദാസന്മാർ, ദൈവമക്കൾ, ദൈവത്തോടുകൂടെ നടന്നവർ നമുക്ക് മാതൃകയായിട്ടുണ്ട്. അതിലേറ്റവും മാതൃകയായിട്ട് എന്റെ ഹൃദയത്തിൽ പതിഞ്ഞത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ. നമുക്ക് അവന്റെ ജീവിതത്തിൽ നിന്നും ചില കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് പഠിക്കാം. ഇഷ്ടമറിഞ്ഞ് ഒരുങ്ങുന്ന ഒരു മനുഷ്യൻ, ഇത് സംബന്ധിച്ച് ചിന്തിപ്പാൻ ഞാൻ നിങ്ങളെ മത്തായിയുടെ സുവിശേഷത്തിലെ യേശു ക്രിസ്തുവിന്റെ സ്നാനവുമായി ബന്ധപ്പെട്ട് നടന്ന ചില പ്രത്യേക പദപ്രയോഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം മാത്യു ചാപ്റ്റർ 3 3 അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ.
അനന്തരം യേശു യോഹന്നാനാൽ സ്നാനം ഏൽക്കുവാൻ ഗലീലിൽ നിന്നും യോർദാനക്കരെ അവരുടെ അടുക്കൽ വന്നു.
യെസ്,
യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു.
മതി. യേശു ക്രിസ്തു 30 ഏകദേശമായപ്പോൾ താൻ ഗലീലയിൽ നിന്ന് നടന്നു വരിക തന്റെ സ്നാനത്തിന് ഒറ്റയ്ക്ക്. ഇതിൽ വളരെ എന്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ചതായ ചില യേശു ക്രിസ്തുവിന്റെ മനോഭാവങ്ങളുണ്ട്. ഒരുപക്ഷെ ആ വാക്കുകൾക്കകത്തത് കാണത്തില്ലായിരിക്കും. യേശു ഒറ്റയ്ക്ക് ഗലീലയിൽ നിന്നും യോർദാന്റെ കടവിലേക്ക് സ്നാനത്തിന് നടന്നു വരുമ്പോൾ തന്റെ ഹൃദയത്തിൽ ഒരൊറ്റ കൺവിക്ഷനെ ഉള്ളായിരുന്നു, എനിക്ക് സ്നാനപ്പെടണം. ഈ കാര്യം സംബന്ധിച്ച് യേശുവിന് യാതൊരു തർക്കവുമില്ല. എവിടെ സ്നാനപ്പെടണം, ആരുടെ കീഴിൽ സ്നാനപ്പെടണം, ഏത് സമയത്ത് സ്നാനപ്പെടണം എന്നത് നിരന്തരം പിതാവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് യേശു ക്രിസ്തുവിനെ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാം. എന്നെ അത്ഭുതപ്പെടുത്തിയത് യോർദാനും ഗലീലയും തമ്മിലുള്ള ദൂരം, യോഹന്നാൻ ഇന്ന കടവിൽ സ്നാനപ്പെടുത്തുന്നുള്ള യേശുവിന്റെ അറിവ്, തന്റെ കൺവിഷനുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു സത്യം. അങ്ങനെ സ്നാനപ്പെടാനായിട്ട് വരുമ്പോൾ സ്നാനപ്പെടുത്തുന്ന ശുശ്രൂഷകൻ ഒരു ഡയലോഗ് പറയുക. സ്നാനപ്പെടുത്തുന്ന ആൾ പറയുകയാണ്, അദ്ദേഹം സ്നാനപ്പെടുത്തത്തില്ല. ആരെ കാണുമ്പോ? യേശുവിനെ കാണുമ്പോ. ആരാ സ്നാനപ്പെടുത്തുന്നത്? യോഹന്നാൻ സ്നാപം. അപ്പൊ യോഹന്നാൻ സ്നാപം പറയുന്ന ഇതാണ്, അവൻ കരക്കി കയറിയുന്ന എന്റെ വിശ്വാസം. അവൻ പറയുന്നത്, അയ്യോ നിന്നാൽ സ്നാനമേൽക്കുന്നത് എനിക്ക് ആവശ്യം. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അന്ന് ആ സ്നാനത്തിൽ യേശു അല്ല സ്നാനപ്പെടുത്തുന്ന ശുശ്രൂഷകനാണ് വലുത്, അല്ലെ? സ്നാനപ്പെടുന്ന ശുശ്രൂഷകനാണ് വലുത്. യേശു സാധാരണക്കാരന ഒരു മനുഷ്യനെ പോലെ ഗലീലയിൽ നടന്ന് അവിടെ സ്നാനപ്പെടാനായിട്ട് വരിക. അവൻ പാപികളായ മനുഷ്യരോടൊപ്പം ക്യൂ നിന്നു, അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങി. ശുശ്രൂഷ നയിക്കുന്നയാൾ പറയുക, എന്നെ സ്നാനപ്പെടുത്തരുത്, ഞാൻ നിന്നെ സ്നാനപ്പെടുത്തും. അപ്പോൾ യേശു ആ വാക്കുകളൊക്കെ കേട്ട ശേഷം, ശരിയാ, ഞാനാണ് ഇവനേക്കാൾ മുമ്പ്, എന്നിലാണ് ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായിട്ട് വസിക്കുന്നത്, ഇവൻ ജനിച്ചത് തന്നെ എനിക്ക് വേണ്ടിയാ. എന്നാ ഇവനെ അങ്ങ് സ്ഥാനപ്പെടുത്തിയേക്കാം എന്ന ഒരു ചിന്ത പോകാം. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടൊന്നും കാണത്തില്ലായിരിക്കും. രണ്ടാമതൊരു ചിന്ത വരാം. അവിടെ വെച്ച് ആ ഉരുട്ടിപ്പിടുത്തത്തിൽ അവന്റെ സെന്റിമെന്റ്സും അവന്റെ താഴ്മയും, നീ സ്ഥാനപ്പെടുത്തത്, ഞാൻ നിന്നെ സ്ഥാനപ്പെടുത്തുന്നതല്ല, നീ എന്നെ സ്ഥാനപ്പെടുത്താന്നൊക്കെ പറയുമ്പോൾ എന്നാ പിന്നെ സ്നാനം വേണ്ടെന്ന് വെക്കാം. ഈ കൺവിക്ഷൻ ഇല്ല എങ്കിൽ ആർക്കും നിങ്ങളെ സമ്മതിപ്പിക്കാൻ കഴിയും. പക്ഷെ എന്നെ സംബന്ധിച്ച് യേശുവിൽ ഞാൻ കണ്ട പ്രത്യേകത, സ്റ്റാർട്ടഡ് ഹിസ് ജേർണി ഫ്രം ഗലീലി. അവൻ ഗലീലയിൽ നിന്നും ഓരോ സ്റ്റെപ്പുകൾ വെക്കുമ്പോഴും താൻ എന്തിനു വേണ്ടി പോകുന്നു എന്ന് വ്യക്തമായ ബോധമുണ്ടായിരുന്നു. കാരണം അവൻ അവന്റെ പിതാവിന്റെ ഇഷ്ടം സംബന്ധിച്ച് എപ്പോഴും നിരന്തരം അറിഞ്ഞുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. യോഹന്നാൻ അവൻ സ്നാനത്തിന് ക്ലാസ് വെച്ചിട്ട് യേശു ഇന്ന ദിവസം വന്ന് സ്നാനപ്പെടണമെന്ന് പറഞ്ഞൊന്നുമില്ല. പക്ഷെ അവൻ ദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ ഇഷ്ടത്തെ തിരിച്ചറിഞ്ഞു, ദൈവത്തിന്റെ ഇഷ്ടത്തെ തിരിച്ചറിഞ്ഞു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇരുന്ന് ദൈവജനം കേൾക്കുന്ന നിങ്ങളുടെ പക്ഷത്തിൽ നിന്ന് ഞാൻ സംസാരിക്കുക. സാധാരണ ഏത് യോഗവും നടത്തുന്ന നടത്തിപ്പുകാര്, ഈ സഭകൾക്കകത്തൊരു ഒരു വെപ്പുണ്ട്, ദൈവദാസൻ എന്താണോ പറയുന്നത് അതങ്ങ് ചെയ്താൽ മതി. പുള്ളി വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, പുള്ളി സ്നാനപ്പെടണമെന്ന് പറഞ്ഞാൽ സ്നാനപ്പെടണ്ട, പേടിക്കൊന്നും വേണ്ട. അപ്പൊ ദൈവദാസന്മാരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഇപ്പം സ്നാനപ്പെടണം, നീ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുകൊള്ള, നീ എന്നെ സ്നാനപ്പെടുത്തണം. അപ്പം സ്നാനപ്പെടുത്താൻ വന്നവന്റെ സ്നാനം ആര് വിലക്കി? ശുശ്രൂഷവൻ വിലക്കി, മീറ്റിംഗ് നയിക്കുന്നവൻ വിലക്കി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മീറ്റിംഗ് നടത്തിക്കുന്നവർക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, ആരാധന ലീഡ് ചെയ്യുന്നവർക്കും ഞാൻ ഉൾപ്പെടെ ഉള്ളവർക്കും ഒരു പ്രോബ്ലം ഉണ്ട്. അവരെന്നാണോ പറയുന്നത് അത് നിങ്ങൾ കേൾക്കുക രക്ഷയുള്ളൂ. ഇപ്പൊ പാടിയ പാട്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ പാടിയേ പറ്റുള്ളൂ. ആണോ? അതെ. അത് ഈ പാടുന്ന ലീഡ് ചെയ്ത ആളുടെ അന്നേരത്തെ മൂഡിനനുസരിച്ച. പുള്ളി ഇടയ്ക്ക് പറയും, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കൈയടിക്കാം, കൈ വെക്കാമെന്ന് പറയുമ്പോൾ നിങ്ങൾ നിർഭാഗ്യവാന്മാരായി, നിങ്ങൾ കൈ വെക്കും, കൈ താക്കും. എന്നാണെന്നറിയോ, നിങ്ങളെ നയിക്കുന്ന ശുശ്രൂഷകൻ പറയുന്നത് അനുസരിക്കുക എന്നുള്ളൊരു വെപ്പ് സാധാരണഗതിയിൽ എല്ലാ സഭയ്ക്കകത്തും ഉണ്ട്. അപ്പൊ അദ്ദേഹം പാട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യും. എന്നാൽ നിങ്ങൾക്കൊന്ന് റിപ്പീറ്റ് ചെയ്യണം തോന്നിയാൽ നടക്കുമോ? നടക്കത്തില്ല. അങ്ങനെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഡിസിപ്ലിൻ ഇല്ലാതാണ്. അപ്പൊ നിങ്ങളെ ലീഡ് ചെയ്യാൻ ഒരു ദൈവദാസൻ ഇവിടെ വേണം. അത് ഈ സഭയ്ക്കകത്തെ ആത്മീയ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ. പക്ഷെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്ന ഗുഡ് ന്യൂസ് അതല്ല. നിങ്ങളെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന് അപ്പുറത്ത് നിന്നിൽ ഭരിക്കേണ്ട ഒരു കൺവിക്ഷൻ ഉണ്ട്. യേശു അവന്റെ ജീവിതത്തെ ഭരിച്ച കൺവിക്ഷന് ശുശ്രൂഷകന്റെ നിലപാടുകൾക്കും അപ്പുറത്തേക്ക് ഉയർന്നു നിന്നു. അവിടെയാണ് ദൈവസഭയ്ക്ക് എപ്പോഴും പരാജയം സംഭവിക്കുന്നത്. അവന്റെ ഹൃദയത്തിൽ പിതാവിന്റെ ഹിതത്തെ സംബന്ധിച്ചും സകല നീതി നിവൃത്തിയാകേണ്ടത് എങ്ങനെയാണെന്നത് സംബന്ധിച്ചുള്ള കൺവിക്ഷൻ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെ വിലക്കാൻ ഒരു ശുശ്രൂഷകന് കഴിഞ്ഞില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് എടുത്തു പാടാനുള്ള അനുവാദം ഒരുപക്ഷെ പാട്ട് പാടുമ്പോൾ ഇല്ലെങ്കിലും, ദൈവത്തെ അനുസരിക്കുക എന്ന നിർബന്ധത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വന്നിരിക്കുന്ന കൺവിക്ഷനെ ഒരു ശുശ്രൂഷകന് തടയാനായിട്ട് പറ്റത്തില്ല. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, ഞാൻ എന്റെ മനസ്സിൽ വന്നൊരു ചിന്ത, യേശു ശുശ്രൂഷകന്റെ ശബ്ദത്തേക്കാൾ ഹിലഡ് ബൈ ദ സ്പിരിറ്റ് അവന്റെ ഹൃദയത്തിലെ കൺവിക്ഷൻ ഉയർന്നു നിന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ശുശ്രൂഷകന്മാർ പറയുന്നതിനും അപ്പുറം
ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള ദൈവ നിയോഗത്തെ തിരിച്ചറിഞ്ഞ് ആ കാര്യത്തിന് വേണ്ടി ഒരു അനുസരണം കാണിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കും. ഉണ്ടായിരിക്കുമെങ്കിൽ ഈ സഭ ഇതിനേക്കാൾ അപ്പുറമായി ദൈവ ഉദ്ദേശത്തിലേക്ക് ഉയർന്നു വരുന്ന സഭയായിരിക്കും. അപ്പൊ നിങ്ങൾക്കൊരു ചിന്ത വരും, ഞാനൊരു ദുരുപദേശമല്ല പറയുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കൺവിഷനോടെ ആ കൺവിഷൻ അനുസരിച്ച് ജീവിക്കാം. അല്ല, നിങ്ങളുടെ കൺവിക്ഷൻ അനുസരിച്ച് അങ്ങ് ഇറങ്ങിപ്പോകാം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, യോഹന്നാൻ സ്നാപകനില്ലാത്ത കൺവിക്ഷൻ യേശുവിനുണ്ടെങ്കിൽ പുൽപ്പിട്ടിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തും നിനക്ക് ദൈവം ഈ യുഗത്തിൽ ഈ തലമുറയിൽ ദൈവം തന്നിരിക്കുന്ന വെളിപ്പാടിന് ഒത്തവണ്ണം ഒരു അനുസരണം കാണിക്കാനുള്ള അവസരമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, പുൽപ്പിട്ടിൽ നിന്ന് കേൾക്കുന്ന ശബ്ദത്തിന് അപ്പുറത്തും നിനക്ക് ദൈവത്തിന്റെ ഉന്നത നിലവാരത്തിലേക്ക് ഉയരാനുള്ള അവസരം ഉണ്ട്. അതാ ഞാൻ ഈ സ്നാനത്തിൽ നിന്ന് തിരിച്ചറിയുന്നത്. ശുശ്രൂഷകന് അവന് ഇവിടെ വരെ നിന്നെ നയിക്കാൻ പറ്റത്തുള്ളൂ, പക്ഷെ നിനക്ക് ശുശ്രൂഷകന്റെയും അപ്പുറത്ത് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ഈ തലമുറയിൽ നിന്നെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശത്തോടെ നിൽപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് തരുന്ന കൺവിക്ഷനുകളെ നീ തെറ്റിക്കരിക്കരുത്. ഇനി ഞാൻ പറയുന്ന ഒന്ന് രണ്ട് വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഈ സഭയിലെ പുൽപ്പിറ്റിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ എന്തോ അത് ചെയ്താൽ മതി എന്നൊരു വെപ്പ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറണം. വളരെ ചുരുങ്ങിയ പരിമിതമായ കാര്യങ്ങൾ മാത്രമേ ഇവിടെ പ്രസ്താവിക്കപ്പെടുന്നു, ഞാൻ ഉൾപ്പെടെ. ഇതിനപ്പുറത്താണ് ദൈവത്തിന്റെ ഓൾ പർപ്പസ് കിടക്കുന്നത്. ആ ഓൾ പർപ്പസ് ഒന്നും ഇവിടെ ഒരു ആയുസ് മുഴുവനും മാറി മാറി പ്രസംഗിച്ചാലൊന്നും മനസ്സിലാകത്തില്ല, പറഞ്ഞു തീർക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ദാസന്മാർ എന്തു പറയുന്നോ അത് മതി എന്ന വെയ്പ്പ് സാധാരണഗതിയിൽ നമ്മുടെ ഹൃദയത്തിലുള്ളത് ആ ബോഷത്വം അങ്ങ് എടുത്തു മാറണം. നിങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ ഒന്ന് രണ്ട് വാചകങ്ങൾ എഴുതിയിട്ടുണ്ട്. ശ്രേഷ്ഠ ദൈവദാസന്മാർ പറഞ്ഞത് നവോത്ഥാന നേതാക്കന്മാരിൽ നിന്ന് നിങ്ങൾ കേട്ടത്, നിങ്ങൾ വായിച്ചിട്ടുള്ള ക്രിസ്തീയ മാർട്ടേഴ്സിന്റെയോ അല്ലെങ്കിൽ ഹീറോസ് ഓഫ് ഫെയ്ത്തിന്റെയോ ബയോഗ്രഫീസ്, നിങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങൾ എവിടെ വരെ എത്തി? മത നേതാക്കന്മാർ, നവോത്ഥാന നേതാക്കന്മാർ, ശ്രേഷ്ഠ ദൈവദാസന്മാർ, ബയോഗ്രഫീസിലുള്ള ഹീറോസ്, അവർ പറഞ്ഞിടം വരെയാണോ എത്തിയത്? അതോ അതിനും അപ്പുറത്ത് നിന്നെക്കുറിച്ചുള്ള ദൈവോദ്ദേശത്തിന്റെ കൺവിക്ഷനിൽ അതിന് മുകളിൽ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഇതാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. യോഹന്നാൻ സ്നാപകൻ ശ്രേഷ്ഠനായ ദൈവദാസന, ബട്ട് ഈ ശ്രേഷ്ഠനായ യോഹന്നാൻ സ്നാപകനും അപ്പുറത്ത് യേശുവിന്റെ കൺവിക്ഷൻ പോകുന്നില്ലായിരുന്നെങ്കിൽ സകല നീതിയും നിവർത്തിക്കപ്പെടില്ലായിരുന്നു. ദൈവസഭ, നിങ്ങൾക്കിതൊരു ഗുഡ് ന്യൂസാ. ഇവിടെ പ്രസംഗിക്കപ്പെടുന്ന ഫുൾ കൗൺസിൽ ഓഫ് ഗോഡ് അല്ല, അതിന്റെ ഒരു ഭാഗം ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്, അതിനപ്പുറത്ത് ഈ യുഗപരിപാടിയിൽ ദൈവം നിന്നെ വിളിച്ചതിന്റെ ഉദ്ദേശത്തിലേക്ക് നീ അതിനപ്പുറത്തേക്ക് കടന്നു വരണമെന്നാണ് എല്ലാ ശുശ്രൂഷകൊണ്ടും ദൈവദാസന്മാരും ദൈവമക്കളും ദൈവവും ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നു, ഞങ്ങൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നു. ഞങ്ങളുടെ സഹോദരന്മാർ ക്ഷമിക്കാൻ പറഞ്ഞു, ഞങ്ങൾ ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ സഹോദരന്മാർ പറയുന്നത് എല്ലാവരോടും പൊറുക്കണമെന്ന് പറഞ്ഞു, ഞങ്ങൾ പൊറുത്തോണ്ടിരിക്കുന്നു. ഞങ്ങളുടെ സഭയിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളുടെ അറ്റത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ യോഗന്നാഥ പറഞ്ഞു ഇന്ന് ശാനപ്പെടണം എന്ന് പറഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോന്നു. ഇവിടെയാണ് പ്രിയമുള്ളവരെ യേശു ക്രിസ്തു എനിക്കൊരു മാതൃകയായത്. അതുകൊണ്ട് നിങ്ങളുടെ എനിക്കൊരു കൺവെൻഷൻ ഉണ്ടായി ബ്രദറെ, ഞാൻ നാളെ തൊട്ട് ഈ ചർച്ചിലല്ല വരുന്നേ എന്ന് നിങ്ങളുടെ റിസ്കിൽ പറയാം. പക്ഷെ നിങ്ങൾ താഴെ ഒരു വാക്യം വായിക്കണ്ട, ഇങ്ങനെ വാക്കേത ഉചിതമാമണ്ണം, ആ വാക്ക് എന്നോട് ചേർന്നുള്ള വാക്കേത നിവർത്തിക്കുന്നത് ഉചിതം.
കൺവിഷൻ ഉചിതമാകണം. വെറുതെ കൺവിഷൻ ആകരുത്, കൺവിഷൻ എന്താകണം? ഉചിതമായ കൺവിഷനാണ്. അപ്പം എനിക്കൊരു കൺവിക്ഷൻ ഉണ്ട്, യോഹന്നാൻ അത് പിടികിട്ടിയില്ല. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയുള്ള ഒരു ദൈവമക്കളുടെ സഭയ്ക്കകത്തെ പുള്ളിങ് ഭയങ്കരമായിരിക്കും, ഭയങ്കര പുള്ളിങ്ങായിരിക്കും. എന്താണ് ഇതിന്റെ അകത്തൊരു ഉദാഹരണം പറയണ്ടേ? ഒരു ഉദാഹരണം, യേശു ക്രിസ്തുവിന്റെ കാൽപാദപീഠത്തിൽ തൈലം പൊട്ടിച്ചൊഴിച്ച മറിയയും മറ്റൊരു സന്ദർഭത്തിൽ യേശുവിന്റെ കാലിൽ കണ്ണുനീരുകൊണ്ട് കാല് കഴുകി തുടച്ച പാപിനിയായ സ്ത്രീ. നമുക്കിപ്പോ രണ്ടും രണ്ട് ഇൻസിഡന്റ് ആയിട്ടങ്ങ് ചിന്തിക്കാം. ശ്രദ്ധിക്കുക, ആരോടെങ്കിലും ഇങ്ങനൊരു പരിപാടി ഉണ്ട്, എനിക്ക് ഇങ്ങനൊരു പ്ലാനുണ്ട് എന്നൊരു അഭിപ്രായം ചോദിച്ചാൽ, ആ അന്ന് ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ സഹോദരന്മാരെ സഹായിക്കാൻ പറ്റുമോ? പറ്റുമോ? എന്റെ ഹൃദയത്തിൽ ഇങ്ങനൊരു പ്രേരണ ബ്രദർ ഈയിടെയായിട്ട് തോന്നുന്നു, യേശുവിന്റെ കാലയിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് കണ്ണുനീരുകൊണ്ട് യേശുവിന്റെ കാലൊന്ന് കഴുകിയിട്ട് തലമുടി കൊണ്ടൊന്ന് തോർത്തണമെന്നാണ് എനിക്ക് ആഗ്രഹം. പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് എന്നാ പറയും? പുള്ളിയുടെ മനസ്സിലൊന്നും ഇപ്പൊ ഇങ്ങനെ ചിന്ത പോലും പോയിട്ടില്ല. അതുകൊണ്ട് പുള്ളി പറയും, നിനക്കിത് വെറുതെ തോന്നിയത് വെളിപ്പാട്. നിങ്ങളും ചിന്തിച്ചു നോക്കിയാൽ സ്വാഭാവികമായിട്ടൊരു ഇൻസ്ട്രക്ഷൻ കിട്ടാൻ സാധ്യതയില്ല ആരിൽ നിന്നും. ആരെങ്കിലും ഈ കാര്യത്തെ പിന്താങ്ങുമോ? ഒരുമാതിരിപ്പെട്ട ആരും പിന്താങ്ങത്തില്ല. മറ്റൊരു സഹോദരിയുടെ മനസ്സിലെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷീമോൻ, കുഷ്ഠരോഗിയ ഷീമോന്റെ വീട്ടിൽ യേശു വരുമ്പോൾ എനിക്കെന്ത് ചെയ്യണം? അവന്റെ കാൽപാദപീഠം അവിടെ ഇരുന്നിട്ട് തൈലം പൊട്ടിച്ച് അവന്റെ കാൽപാദപീഠത്തിൽ ഒഴിക്കണം. ചുംബിക്കണം എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായി തീരും. അപ്പൊ ഞാൻ ചിന്തിച്ച എന്നാണെന്നറിയോ, ഇതൊന്നും നിനക്ക് പുൽപ്പിറ്റിന്ന് കേൾക്കാൻ പറ്റത്തില്ല. പുൽപ്പിറ്റിന്ന് കേട്ടിട്ട് ചെയ്യാവുന്ന വിചാരിച്ച ഒരു കാലത്ത് ചെയ്യാൻ പറ്റത്തില്ല. All what you want to do in this generation, you are not supposed to hear from this pulpit, my dear brothers. ee pulpitil ninnum nee cheyenda mulinum kelkkathilla. nee avanodu kooda nadana shesham avante hidam thirichirinjittu ninakku angotte yajamanante ishtam arinju olikkendathilekku nee varumbol nee cheyyunna shishushayude uniqueness valare different. അങ്ങനെ ചെയ്തവർ മാത്രമാണ് ദൈവത്തിന്റെ സഭയിൽ ദൈവത്തിന്റെ കാലത്തിന്റെ പ്രവാചകന്മാരായിട്ട് സഭയെ കൊലുക്കിയിട്ടുള്ളവർ. നിങ്ങളെ കൊണ്ടുള്ള ഒരു ഗുണം എന്നറിയാം, നമുക്കൊരു ദോഷവും ഇല്ലെന്നുള്ള ഒരു ദോഷം. പാവങ്ങളാണ് നിങ്ങളല്ല, വരിക ഇരിക്കുക പോവുക, പാട്ട് പാടാൻ പറഞ്ഞാൽ പാട്ട് പാടും, ഒന്നുകൂടെ പാടാൻ പറഞ്ഞാൽ പാടും. അല്ല, എന്റെ ഹൃദയം മുടിഞ്ഞ് ഈ ദിവസങ്ങളിൽ ഭരിച്ചൊരു വചനമുണ്ട്, ബലാൽക്കാരികളെ ദൈവരാജ്യം കിങ്ഡം. ബലാൽക്കാരം കിങ്ഡം എപ്പോഴും വയലന്റുമായിട്ട് ബന്ധപ്പെട്ടു. സാധാരണഗതിയിൽ ഞാൻ അതുകൊണ്ട് ഒരു വയലന്റ് ആകാൻ ആഗ്രഹിക്കുന്നു. ചിന്തകളിൽ, സ്വഭാവത്തിൽ, ചില തീരുമാനങ്ങളിൽ വയലന്റ് ആകുക. ഹല്ലേലൂയ. അപ്പൊ സ്വാഭാവികമായി ആരോട് ചോദിച്ചാലും ആരും പറയാത്ത ഒരു നിർദ്ദേശം ആരും പറയത്തില്ല. അല്ലെങ്കിൽ അവരിങ്ങനെ പറയണമായിരുന്നു, നമ്മൾ ഇന്ന് ശീമോന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടുന്നുണ്ട്, നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം നമ്മുടെ യേശുവിന്. നീ ഒരു കാര്യം ചെയ്യാം, മറിയേ നിന്റെ വീട്ടിൽ തൈലമുണ്ട്, നിന്റെ അവിടുത്തെ തൈലോ അപ്പുറത്തെ തൈലോ ഇപ്പുറത്തെ തൈലോ യൂതയുടെ കയ്യിൽ ഇത്ര തൈലമുണ്ട്, ഇതെല്ലാം അവിടെ എടുത്തോണ്ട് വന്ന് നമുക്ക് ഒരുമിച്ച് യേശുവിന് ഒരു സർപ്രൈസ് കൊടുക്കാം. ആരും കൂടെ നിൽക്കത്തില്ല. ഞാൻ തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യം എന്നറിയാം, കേട്ട കാര്യങ്ങൾക്ക് മാത്രമേ ആൾക്കാർക്ക് കൺവിക്ഷൻസ് ഉള്ളൂ, അതുകൊണ്ട് ആരും പൊങ്ങാത്ത. ഞങ്ങളുടെ സഭയിൽ നിന്ന് ഇത്രയേ കേൾക്കുന്നുള്ളൂ, ഞങ്ങളുടെ സഭയിൽ ഇത്രയേ പറയുന്നുള്ളൂ, ഞങ്ങളുടെ സഭയ്ക്കകത്ത് ഇതാണ് പറയുന്നത്. അതുകൊണ്ട് ദൈവദാസന്മാർ പറയുന്ന എന്താണോ അതങ്ങ് കേട്ടേക്കുക എന്ന ഒരു വെപ്പ് സാധാരണ പെന്തക്കോസ്തഭാൽക്കാർക്കും. പക്ഷെ യോർദാനിലേക്ക് ഗലീലയിൽ നിന്ന് നടന്നു വന്ന യേശുവിനെ ശുശ്രൂഷകൻ പറയുന്നിടം വരെ പോകാനുള്ളവനല്ല അവൻ, പിതാവിന്റെ ഹിതമറിഞ്ഞ് ഒരുങ്ങുവാൻ അവിടെ നിന്ന് പുറപ്പെട്ടവനാണ്. അത് ഉചിതമാകണം. ഉചിതമാകുമ്പോൾ ആ കൺവിക്ഷനെ ആർക്കും തടയാൻ കഴിയത്തില്ല. ഇനി നിർദ്ദേശം പറയാം എന്ന് നമ്മൾ കരുതുന്ന ആൾക്കാരുള്ള നിർദ്ദേശം പറയുകയല്ല ചെയ്യുന്നത്. എന്തായിരുന്നു അവര്? അവര് അതിഭയങ്കരമായിട്ട് യേശുവിനെ, സോറി, മറിയെ ക്രിറ്റിസൈസ് ചെയ്യേ. അപ്പം എന്റെ ഹൃദയത്തിൽ വന്ന ഒരു ചിന്ത ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ യുഗപരിപാടിയിൽ ദൈവം നിനക്ക് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ അത് നീ കേൾക്കുന്നതിനും അപ്പുറത്തുള്ള ഒരു കാര്യമായിരിക്കും. ഇതൊന്ന് ശ്രദ്ധയോടെ കേൾക്കണം. വിട്ടുപോയിരിക്കണം ഞാനത് എഴുതിയിട്ടിരിക്കുന്നു. എനിക്ക് ഈയിടെ മറവിയ
ദൈവത്തിന്റെ ഈ കാലഘട്ടത്തിലുള്ള ദൈവിക പരിപാടി, നിന്നെ കുറിച്ചുള്ള പരിപാടി, നീ കേൾക്കുന്ന കാര്യങ്ങൾക്കും അപ്പുറത്താണെന്ന് തിരിച്ചറിയുക.
ശിശേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ?
നിങ്ങൾ എന്ത് കേൾക്കുന്നു അതാണ് നിങ്ങൾ അനുസരിക്കാനുള്ളത് എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ സഹോദരിമാരെ, നിങ്ങളെ വിളിച്ച കാര്യത്തിന്, ബ്രദേഴ്സ് നിങ്ങളെ വിളിച്ച കാര്യത്തിന്, അതിന്റെ മുകളിലുള്ള ആ വിളിയുടെ ശ്രേഷ്ഠത നിങ്ങൾ കേൾക്കുന്നതിനും അപ്പുറത്താ. നിങ്ങൾ കേട്ടുവരുന്ന കാര്യങ്ങൾക്കും അത്ഭുതം. ശുശ്രൂഷയുടെ ഒരു പരിധിവരെ മാത്രമേ ശുശ്രൂഷകന് നിങ്ങളെ കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. അനുസരണത്തിന്റെയും ത്യാഗത്തിന്റെയും ഒരു പരിധിവരെ മാത്രമേ ഒരു ശുശ്രൂഷകന് നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. സത്യമായി. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന് നിനക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠമായതൊന്ന് അവന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, നീ കേൾക്കുന്നതിനും അപ്പുറത്ത് ചില കാര്യങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ പറ്റും. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം അത് നിനക്ക് ചെയ്യാനായിട്ട്, നീ കേൾക്കുന്നതിനും അപ്പുറം മറ്റുള്ളവർ നിനക്ക് കാണിച്ചു തരുന്നതിനും അപ്പുറം, മറ്റുള്ളവർക്ക് നിന്നോട് പറഞ്ഞു മനസ്സിലാക്കി തരാൻ കഴിയുന്നതിനും അപ്പുറത്ത് ചില ഉന്നതമായ നിലകൾ നിനക്കുണ്ട് എന്ന് നീ തിരിച്ചറിയും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. സാധാരണ കാര്യം ചെയ്യാനല്ല നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. യജമാനന്റെ ഇഷ്ടം അറിയാൻ വിശ്വസ്തനും ബുദ്ധിമാനുമായ ഒരു വലിയ ഗ്രഹവിചാരകത്വം നടത്തുന്ന ഒരു ദൈവവൈദ്യൻ. അവന് പറയാൻ പറ്റത്തില്ല പുൽപ്പിറ്റി നിങ്ങൾ അത് കേട്ടില്ല, കേട്ടത് ഇതാണ്. നോ, അതിന് മുകളിലാണ് അവന്റെ കൺവിക്ഷൻസ്. ഇത് ഞാൻ ഈ സഭയോട് മാത്രം പറയുന്ന ഒരു ചിന്തയാണ്. ആരും പറയാതെ അവൾ പൊട്ടിച്ചോദിച്ചു. ഷി ഡിഡ് നോട്ട് ഹിയർ ഫ്രം എനി പുൾപിച്ച്. അതുകൊണ്ടാ ഏറ്റവും ശ്രേഷ്ഠമായത് നിനക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിന്റെ കർത്താവിന് പുൽപിറ്റിൽ നിന്ന് അത് കേൾക്കാം എന്ന് വിചാരിച്ച് കാത്തിരിക്കരുത്. ഹല്ലേലൂയ. പറഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ചാൽ നിനക്ക് നിന്റെ വെരി ബെസ്റ്റ് കർത്താവിന് കൊടുക്കാൻ പറ്റത്തില്ല. കേൾപ്പാൻ ചെവിയുള്ളവർ മാത്രം ഹൃദയത്തിൽ അത് കേൾക്കട്ടെ. പറഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ചാൽ നിനക്കൊരിക്കലും നിന്റെ വെരി ബെസ്റ്റ് കൊടുക്കാൻ കഴിയത്തില്ല. ഇതിന്റെയൊക്കെ ബെസ്റ്റ് പ്രസംഗത്തിൽ വരുമെന്ന് വിചാരിച്ച് നീ ഇരിക്കരുത്. എല്ലാം പുൽപ്പിട്ടിൽ നിന്ന് കേൾക്കാൻ കഴിയത്തില്ല, എല്ലാം ബയോഗ്രഫീസിൽ നിന്ന് വായിക്കാൻ കഴിയത്തില്ല, എല്ലാം സഹോദരന്മാർ പങ്കുവെക്കുമ്പോൾ അവർ ആത്മാർത്ഥമായി പറയുന്നത് അതിൽ നിന്ന് കേൾക്കാൻ കഴിയത്തില്ല. ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവായിട്ട് പന്തിയിൽ ഇരിക്കുമ്പോൾ ഒരുത്തൻ മാത്രം യേശുവിന്റെ മാറോട് ചാരിയിരുന്നു. മറ്റാർക്കും ഇൻസ്ട്രക്ട് ചെയ്യാൻ കഴിയാത്തതിനപ്പുറത്ത് ചില ഉന്നത നിലവാരം നീയും നിന്റെ ദൈവത്തിനും ഇടയിൽ ഉണ്ടായെന്ന് നീ തിരിച്ചറിയണം. അതാരും പറഞ്ഞിട്ടല്ല അവൻ മാറി ചാരിയിരുന്നു. ഒരിക്കൽ കൂടെ കേൾക്കുക, നിനക്കും നിന്റെ ദൈവത്തിനും ഇടയിൽ ഒരു ഉന്നത നിലവാരമുള്ള ഒരവസ്ഥ നിനക്കുണ്ട്. വിത്തൗട്ട് ഗെറ്റിംഗ് എനി ഇൻസ്ട്രക്ഷൻ ഫ്രം എനിവൺ എൽസ്. ഇതെന്റെ ജീവിതത്തിൽ ഒരു വലിയ വെളിച്ചവും വഴിത്തെരുവുമായി. നിങ്ങൾക്ക് എങ്ങനെയാണത് ഹൃദയത്തിൽ ബാധിക്കപ്പെട്ടിരിക്കുന്നത് എനിക്കറിയില്ല. യെസ്, നാം എല്ലാരും വായിക്കുന്നു, പുസ്തകം മടക്കി വെക്കുന്നു, അശ്വനിയെ വായിക്കുന്നു മടക്കി വെക്കുന്നു, എമിക്കാൾ മൈക്കിനെ വായിക്കുന്നു മടക്കി വെക്കുന്നു, ജോൺ ബെനിയെ വായിക്കുന്നു മടക്കി വെക്കുന്നു. എല്ലാം കഴിഞ്ഞ് നമ്മള് നമ്മുടെ സഭയിലുള്ള സഹോദരന്മാരെ കണ്ടപ്പോൾ അവരും പറഞ്ഞു, കുഴപ്പമില്ല ബ്രദർ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതാണിപ്പം നല്ല ഇപ്പോഴത്തെ ഈ അവസ്ഥയാണ് നല്ലത്. നോ, ഞങ്ങൾ ചോക്ക് ഒത്തിരി ദോഷത്തമുണ്ട്. യോഹന്നാൻ സ്നാപകന് പോലും അറിയില്ലായിരുന്നു ഇപ്പോൾ ഇവൻ സ്ഥാനപ്പെട്ടില്ലെങ്കിൽ സകല നീതി നിവൃത്തിയാകുന്നില്ല എന്ന്. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ സ്ഥാനപ്പെടുത്താൻ സമ്മതിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ബിയോണ്ട് ദിസ് പുൾപിറ്റ്, ഇവിടെ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾക്കും അപ്പുറത്ത് ശ്രേഷ്ഠമായ ദൈവിക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി നിനക്ക് ജീവിക്കണമെങ്കിൽ, അതൊരു നിർബന്ധമാണെങ്കിൽ, വരികളിൽ കൂടെ കേൾക്കുക. മറ്റൊരാൾക്കും കാണിച്ചു കൊടുക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളിലേക്ക് നിനക്ക് വരേണ്ടിയിരിക്കുന്നു. അത് നിന്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്റെ ഹൃദയം ട്യൂൺ ചെയ്യപ്പെടുമ്പോൾ അവന്റെ ഇഷ്ടം നീ അറിയുകയും നീ വിശ്വസ്തനും തക്കസമയത്ത് ബുദ്ധിയുള്ള ദാസനുമായിത്തീരും. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മാർത്ത ഏറ്റവും അധികം ടെൻഷൻ അടിച്ചത്
അണ്ണ നീ വലതിനെ ചൊല്ലി വിലപിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒന്നും മാർത്തയ്ക്ക് അത്ര ടെൻഷൻ പോയിട്ടില്ല. പക്ഷെ എന്റെ കൂടെ താമസിക്കുന്ന ഇവളുടെ മനസ്സിൽ ഈ ഐഡിയ എന്ന് കയറി. ഇതെനിക്കറിയാമായിരുന്നെങ്കിൽ ഞാനിത് അടിച്ചു മാറ്റിയിട്ട് ഞാൻ ആദ്യം പോയി കുട്ടിച്ചൊഴിച്ചേനല്ലോ. ബുദ്ധി, ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ നിന്റെ കൂടെ ഇരിക്കുന്ന സഹോദരൻ ചെയ്യുന്നതിൽ ആര് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ മാർത്ത ചോദിക്കുകയാണ് മറിയോട്, നിന്നോട് ആര് പറഞ്ഞു ഇത് പൊട്ടിച്ചൊഴിക്കാൻ? അവിടെയാണ് ആ രഹസ്യം വെളിപ്പെടുന്നത്. എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠമായതൊന്ന് എന്റെ നർത്താവിനോടുള്ള ബന്ധത്തിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ കൊടുത്തതാ. എങ്ങും കേട്ടതല്ല, എങ്ങും കേട്ടതല്ല, എങ്ങും കേട്ടതല്ല, ഒരു പുസ്തകത്തിലും വായിച്ചതല്ല. ഇല്ല, നിനക്ക് അങ്ങനെ ഒരു ഐഡിയ ഒക്കെ ഉണ്ടോ? എനിക്കറിയില്ല. നീ പത്രോസിനോട് സംസാരിക്കണം. ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ അവര് പറഞ്ഞപ്പോ കാണിച്ചപ്പോ തന്നെ അവര് വലിയ പ്രശ്നമായിരുന്നു. ഇങ്ങനൊരു ജീവിതം ഉണ്ടോ പ്രിയമുള്ളവർ? ഇസ് ഇറ്റ് പോസിബിൾ? നിങ്ങൾ ഈ സഭയിൽ വരുന്നു, പ്രസംഗം കേൾക്കുന്നു, തിരിച്ചു പോകുന്നു. നിങ്ങൾ യേശു ഗലീലയിൽ നിന്ന് യോർദാന്റെ കടവിലേക്ക് പോയ പോലുള്ളൊരു കൺവിക്ഷൻ, എ വയലൻസ്, ഒരു ശുശ്രൂഷണം തടയാൻ കഴിയാത്ത, ഒരു പുൽപ്പിട്ടിൽ നിന്നും കേട്ടിട്ടില്ലാത്ത, ആർക്കും ഇപ്പോൾ എന്നെ എൻകറേജ് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യത്തിന് അപ്പുറത്തേക്ക് എന്റെ ജീവിതത്തെ എന്റെ കർത്താവിന്റെ വിളിയിൽ കണ്ടെത്താൻ ഒരു നിർബന്ധമുണ്ടോ? ഹല്ലേലൂയ. ഈ ഒരു അനുസരണം ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു പ്രിയമുള്ളവരെ. ഈ ഒരു അനുസരണം ഗ്രഹവിചാരന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് നിങ്ങൾക്ക് വിശ്വസ്തയും വേണം. ബി വൈസ്. എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, ചിലര് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് കൊതിയോടെ നിൽക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. എനിക്കത് ചെയ്യാനുള്ള ബുദ്ധി പോയില്ല. അവർക്ക് ബുദ്ധിയുള്ളത് അവർ ബൈബിൾ സ്കൂളിൽ പഠിച്ചതുകൊണ്ടല്ല, കർത്താവിനോട് കൂടെ നടന്നപ്പോൾ അവരുടെ ഉള്ളിൽ വന്ന ദൈവപരിജ്ഞാനം, ചിലത് കർത്താവിന് വേണ്ടി അങ്ങോട്ട് ചെന്ന് ചെയ്യാൻ അവർ ദൈവപരിജ്ഞാനമുള്ളവരായി തീർന്നപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ സഹോദരന് പോയ ബുദ്ധി എനിക്ക് പോയില്ലല്ലോ. ദിസ് ഈസ് വിസ്ഡം. ഇതാണ് അവരുള്ളൊരു വിസ്ഡം. ഹല്ലേലൂയ. ഈ ഒരു വിസ്ഡത്തിൽ നിങ്ങൾ വളരണം. എല്ലാരും ചെയ്തതിന്റെ ബാക്കി ചെയ്യുകയല്ല, നിങ്ങളുടെ കൺവിക്ഷന് വേണ്ടി നിങ്ങൾ എല്ലാത്തിനും മുകളിൽ നിങ്ങളുടെ കൊടി ഉയർന്നു നിൽക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾ മറ്റുള്ളവരുടെ കൂടെ പോകുന്നതും ചെയ്യുന്നതും ശരിയല്ലെന്നുള്ളതല്ല. ദാറ്റ് ഇസ് എ കിൻഡർ ഗാർഡൻ സിലബസ്. എത്ര നാളെ നിങ്ങൾ പോകും? ഇനി ഒന്നുകൂടെ ഞാൻ കടന്നു പറയാം, എത്ര നാളെ നിങ്ങൾ വയനാട്ടിൽ പോകും? എത്ര നാൾ നിങ്ങൾ അസിസ്റ്റ് ചെയ്തു പോകും? ദേർ ഇസ് യുവർ കൺവെൻഷൻ. നീ കേൾക്കുന്നതിനപ്പുറത്ത് നിന്റെ കൺവെൻഷൻ എവിടെ? ഹല്ലേലൂയ. എന്ത്, നിനക്കൊരു ഐഡിയ ഇല്ലാത്തത്? അവന് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായത് എന്നെ കേൾപ്പിക്കുന്നതിനും അപ്പുറത്ത്, എന്റെ പുൽപ്പിട്ടിൽ നിന്നും എന്റെ ഉള്ളിലേക്ക് വരുന്നതിനും അപ്പുറത്ത്, ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കാൻ കഴിയുന്നതിനും അപ്പുറത്ത്, എന്റെയും എന്റെ കർത്താവിനും ഇടയ്ക്ക് ഉയർന്ന നിലവാരത്തെ ചെയ്യാനുള്ള ചില കാര്യങ്ങളാൽ എനിക്ക് പിടിക്കപ്പെടാനുണ്ട് എന്ന് നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. ചിലരെ ബൈപ്പാസ് ചെയ്യൂ. നീ ബൈപ്പാസ് ചെയ്ത് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നിന്നെക്കാൾ മുമ്പിലുള്ളവര് നിന്നെ കണ്ടിട്ട് അവര് ചിന്തിക്കണം, ഈ ബുദ്ധി എനിക്ക് പോയില്ലല്ലോ ഈ തൈലം പൊട്ടിച്ചൊഴിക്കാൻ. അങ്ങനെയുള്ളവർ ദൈവസ്ഥയിൽ അനുസരണത്തിന്റെ മക്കളായിട്ട് ഉയർന്നു വരാം. ഹല്ലേലൂയ. എന്നെ സംബന്ധിച്ച് എല്ലാവർക്കും കർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ പലർക്കും ഭയമുണ്ട്. ദിവസം പറയുന്നത് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താണ്. അതിരാവിലെ കല്ലറക്കൽ മറിയ ചെല്ലുപ്പോൾ നിങ്ങൾക്കറിയാം ഒരുമാതിരി ആരും ഇന്ന് ഇതിന്റെ അകത്ത് വല്ലതും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒരുമാതിരിപ്പെട്ട രാജ്യം രാവിലെ മാത്രമല്ല ഒന്ന് കല്ലറയുടെ ആ ഭാഗത്തോട്ട് പോകത്തില്ല. നമ്മുടെയൊക്കെ പേടിയൊക്കെ മാറി വരുന്നേ ഉള്ളൂ, പീഡയൊക്കെ മാറി. അതിനോട് കേട്ട ശേഷം കല്ലറ നമുക്കൊരു പേടിയാ. മറിയ യഹൂദ വനിത, രാത്രിയിൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല. പക്ഷെ അവള് എന്തിനാ വന്നിരിക്കുന്നറിയോ? നമ്മുടെ നാട്ടിലെ അമ്മച്ചിമാരൊക്കെ പറയുന്നത് പ്രേതവാ, പ്രേതത്തെ ചോദിക്കാൻ വന്നിരിക്കുന്നത്. മരിച്ചു ഒരാളുടെ പ്രേതം എന്ന് വെച്ചല്ല പറയും. യേശു അവിടെ ഇല്ല എന്ന് കാണുമ്പോൾ അവരുടെ ഹൃദയത്തിൽ വീണ്ടും ടെൻഷൻ വർദ്ധിക്കേണ്ടതാ. അയ്യോ, ബോഡി ഇവിടെ ഇല്ല, എന്താകെപ്പാടെ കൺഫ്യൂഷൻ. ബോഡി ഇനി ഡെഡ് ബോഡി അവിടെ ഉണ്ട്, കാണുമായിരുന്നെങ്കിൽ ഒത്തിരി കൺഫ്യൂഷൻ ഇല്ല. ആളും അവിടെ ഇല്ല, ഉയർത്തതിനായിട്ടൊന്നും അറിയത്തില്ല, ഇത് പ്രേതമാണോ വിചാര മൊത്തം കൺഫ്യൂഷനാ. എന്നിട്ടും പുള്ളിക്കാരത്തിൽ നിന്ന് പറയുകയാണ്, നിങ്ങൾ എവിടെയെങ്കിലും അവനെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക്
തരിക.
എങ്ങനെ ഈ ഭയം പുറത്തു പോയത്? എങ്ങനെയാ പോയത്?
കടതീറുന്ന സ്നേഹം,
യേശുവിനോടുള്ള സ്നേഹത്തിന് നമ്മുടെ ഒത്തിരി ഭയത്തെ പുറത്താക്കാനായിട്ട് കഴിയും. നിങ്ങളൊരു വയലന്റ് ആവും. നിങ്ങൾ കിണ്ടത്തിന്റെ പെർസ്പെക്റ്റീവ് ജീവിക്കുമ്പോൾ നിങ്ങളുടെ ചെറിയ ഡിസിഷന് പോലും വലിയ ഇമ്പാക്ട് ഉണ്ടായിരിക്കും.
ഹല്ലേലൂയ. ഇങ്ങനെ സകല നീതിയും ഉചിതമായി നിറവേറുവാൻ ഇപ്പോൾ യോഹന്നാനെ നീയെ സമ്മതിക്ക.
പൗലോസ് തന്റെ ജീവിതത്തിലെ അനുഭവം പറയുമ്പോൾ ഇങ്ങനെ ഗലാത്തി ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്,
ക്രിസ്തുവിനെ എന്നിൽ വെളിപ്പെടുത്താൻ പിതാവിന് തോന്നിയപ്പോൾ ഞാൻ ജഡരക്തങ്ങളോട് ആലോചന ചോദിച്ചില്ല, റബിയിൽ ഞാൻ അവനോടൊപ്പം ഇരുന്നു.
ഒരുപക്ഷെ അവൻ ആ സന്ദർഭത്തിൽ കൂടുതൽ യേശുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാരോടൊപ്പം സമയം ചെലവിടാനായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ വെളിപ്പാടിന്റെ ആധിക്യമുള്ളൊരു മനുഷ്യനാകത്തില്ല. കാരണം അവന്റെ കൺവിക്ഷൻ അന്നത്തെ ശുശ്രൂഷകന്മാരുടെ വായിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചിന്തകൾക്കും അപ്പുറത്ത് ഉയർന്നിരുന്നു. സഹോദരന്മാരെ, ഇവിടെ ദൈവവചനം പ്രസംഗിക്കുന്ന ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങളെ നടത്തുന്ന സഹോദരന്മാർ ആരും ആയിക്കൊള്ളട്ടെ, അവരുടെ പഴക്കം എത്രയും വലുതായിക്കൊള്ളട്ടെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവർക്കും അവർ പറയുന്നതിനും അപ്പുറത്ത് എനിക്ക് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ ചില കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ശിവശോഹരൻ അത്രയാ പറയുന്നെങ്കിൽ അതിനടുത്ത് വന്ന് നിന്നാ മതി. അല്ല, യുവർ കൺവെൻഷൻ ഷുഡ് ബി അബോവ് വാട്ട് യു ആർ ഹിയറിംഗ് ഫ്രം ദിസ് പൾപിറ്റ്. അത് ജീവിതത്തിൽ കാണിച്ച മൂന്ന് പേരുണ്ട്, പെട്ടെന്ന് പറയാം. ഒന്ന്, ഇതൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള നാബോത്ത്. ആ മനുഷ്യനൊരു സാധാരണ മനുഷ്യൻ. ഹി വാസ് നോട്ട് എ ഗ്രേറ്റ് വാരിയർ. അബ്രഹാമിനെ പോലെ വിശ്വാസത്തിന്റെ തഴക്കമുള്ള, ഏലിയാവിനെ പോലെ ഭയങ്കര ഒരു വാരിയറോ, ദാനിയലിനെ പോലെ ദർശനമുള്ളവനോ ഒന്നല്ല. പുള്ളി ഒരു സാധാരണ യഹൂദൻ. പുള്ളിയുടെ പരിപാടി കൃഷിയാ. പുള്ളിയുടെ കൃഷി മുന്തിരിത്തോട്ടം, ഒരു മുന്തിരിത്തോട്ടം ഒക്കെയുള്ള സ്വന്തമായ ഒരു മുന്തിരി കൃഷിയൊക്കെ ചെയ്യുന്ന ഒരു സാധാരണ കർഷകനായ നാബോ. പക്ഷേ എന്റെ ജീവിതത്തിൽ ഒത്തിരി സ്പർശിച്ചിട്ടുള്ള ഒരു മനുഷ്യന്. അദ്ദേഹം ഒരു വലിയ ജയന്റ് അല്ലായിരുന്നെങ്കിലും അദ്ദേഹം കൺവിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ഒത്തിരി ഐ ഓപ്പൺ ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കൺവിക്ഷൻ എന്നായിരുന്നു, അദ്ദേഹത്തിന്റെ മുന്തിരിത്തോട്ടത്തിന്റെ അരികില് ആ സമയത്ത് ശമരിയ രാജാവായ ആഹാബിനൊരു അരമനയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അരമനയ്ക്ക് തൊട്ടടുത്താണ് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം എപ്പോഴും കാണുമ്പോൾ ആഹാബിന്റെ മനസ്സിലൊരു ചിന്ത, എനിക്ക് ഈ മുന്തിരിത്തോട്ടം വേണം, എന്തിനാ ശീരത്തോട്ടം ആക്കണം. ഇത് അവന്റെ മനസ്സിൽ കയറി. ഈ മുന്തിരിത്തോട്ടം കണ്ടപ്പോഴെല്ലാം ആഹാബ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്ക് ഈ മുന്തിരിത്തോട്ടം വാങ്ങിക്കണം. അവൻ ഒരു ദിവസം ഈ നാബോത്ത് എന്ന് പറഞ്ഞ സാധാരണ കൃഷിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് തരിക, ഞാൻ രണ്ട് കാര്യം നിന്റെ മുമ്പിൽ വെക്കാം. ഒന്ന്, ഈ മുന്തിരിത്തോട്ടത്തിന് പകരം ഒരു റോയൽ ഡീലിംഗ് ഞാൻ നിനക്ക് തരാം. രാജാവിന്റെ സ്റ്റാറ്റസിൽ നിന്നുകൊണ്ട് ഞാൻ നിനക്ക് മറ്റൊരു സ്ഥലം തരാം. അല്ലെങ്കിൽ ഇതിന് തക്ക തുക ഞാൻ നിനക്ക് തരാം. ഈ രണ്ട് റോയൽ ആയിരിക്കും, ഒരു രാജാവിന്റെ ഡീലിംഗ്. അപ്പം മറ്റൊരു തോട്ടം അവന് തരാം, മറ്റൊരു ഭൂമി തരാം, രാജാവ് തരുന്നതാ. രണ്ട്, അല്ലെങ്കിൽ തക്ക തുക നിനക്ക് തരാം. ഇത് രണ്ടും പാവപ്പെട്ട ഒരു മുന്തിരിത്തോട്ടക്കാരനായ നാബോത്തിന്, അതിനപ്പുറത്ത് എന്തെങ്കിലും സ്റ്റാറ്റസ് നാബോത്തിന് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ വായിക്കുന്നത് ഒന്ന് രാജാക്ക്, അത് വായിപ്പിക്കാത്ത സമയക്കുറവുണ്ട്. ഒന്ന് രാജാക്കന്മാരുടെ 20-ലാണെന്ന് തോന്നുന്നു അല്ലെ, 20-ലും 21-ലും. ഒരു നിമിഷം നാബോത്ത് ചിന്തിച്ചു, വീട്ടിൽ പോയി നാട്ടുകാരോടും ചിന്തിച്ചതാണ്, ബന്ധുക്കാരോടും ചിന്തിച്ചതാണ്, എവിടുന്നെങ്കിലും ഇവന് അനുകൂലമായ ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാരും പറയുന്നത് എന്നാണെന്നറിയോ, നിന്റെ ഉണക്കം തിരിങ്ങാത്തോട്ടം വിൽക്കടാ, രാജാവ ഡീൽ ചെയ്യുന്നത് റോയൽ ഡീലിംഗ്, നല്ല കാശ് കിട്ടും. അല്ലെങ്കിൽ പുള്ളി വേറൊരു നല്ല സ്ഥലം നിനക്ക് തരാവെന്നാ പറഞ്ഞു. അതുകൊണ്ട് നീ ഈ മുന്തിരിത്തോട്ടം പിടിച്ചോണ്ട് നിൽക്കാതെ രാജാവിന്റെ ഈ ഡീലിംഗ് നീ നഷ്ടപ്പെടുത്തി കളയരുത്. പക്ഷെ എനിക്ക് സന്തോഷം തോന്നി, ഈ പാവപ്പെട്ട മുന്തിരി കർഷകൻ പിടിച്ച പിടി ഒരു പിടി അങ്ങ് പിടിച്ചിരിക്കുക. പുള്ളി പുള്ളി അത്ര നേരമൊക്കെ ആൾക്കാർ പാവപ്പെട്ടവനാ, പിടിവാച്ചി ഒന്നും ഇല്ലാത്തവനാന്നാ വിചാരിച്ചത്. പക്ഷെ പുള്ളിയുടെ ഒരു കൺവിക്ഷൻ അകത്തങ്ങ് കയറി. പുള്ളി പറഞ്ഞാണെന്നറിയോ, എന്റെ പിതാക്കന്മാരുടെ വസ്തു, ആൻസസ്ട്രി പ്രോപ്പർട്ടി, അത് ഞാൻ വിൽക്കത്ത് ഇല്ല. ലൈവ പുസ്തകത്തിൽ കിടപ്പുണ്ട് അല്ലെ, പിതാക്കന്മാരുടെ അവകാശം നിങ്ങൾ വിറ്റ് കളയരുത്. ഇസ്രായേലിൽ അങ്ങനെ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാത്ത ഒരു വചനം അത്. പിള്ളേരുടെ നേഴ്സിങ്ങിനൊക്കെ പോകുമ്പോൾ വസ്തുവൊക്കെ വിൽക്കേണ്ട ഗതിയോട് വന്ന വിൽക്കും, എന്നാൽ ആൻസസ്ട്രി പ്രോപ്പർട്ടി ആണോ ഒന്നും നോക്കത്തില്ല. അപ്പൊ യഹൂദ ഇസ്രായേലില് ഈ വചനത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, ആരും അത്ര വില കൽപ്പിക്കുന്നില്ല, അവിടെ കച്ചവടമൊക്കെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. പക്ഷെ ഈ നാബോത്ത് തന്റെ കൺവിക്ഷൻ അന്ന് കേട്ട് നിലവിൽ കേട്ടിട്ടുള്ള സകല നിർദ്ദേശങ്ങൾക്ക് മുകളിലായിരുന്നു നിന്നത്. സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലൊരു കൺവിക്ഷൻസ് ഉണ്ടോ? ഉചിതമാവണ്ണം ദൈവഭക്തിക്ക് യോജിച്ച ഒരു കൺവിക്ഷൻ. അത് ഇറ്റ് ക്യാൻ ഗോ ബിയോണ്ട് വാട്ട് യു ആർ ഹിയറിംഗ് ഫ്രം ഹിയർ. ഇറ്റ് ക്യാൻ ഗോ ബിയോണ്ട് വാട്ട് യു ആർ റീഡിംഗ് ഫ്രം ദ ബുക്സ്. ഫോർഗെറ്റ് അബൌട്ട് വാട്ട് യു ആർ ഹിയറിംഗ്, ഫോർഗെറ്റ് അബൌട്ട് ഓൾ വാട്ട് യു ആർ റീഡിംഗ്. ദൈവത്തിൽ നിന്ന് ഒരു കൺവിക്ഷൻ, അതിന് മാത്രമാ സഹോദരന്മാരെ നമ്മളെ ഉയർത്താനായിട്ട് കഴിയത്തുള്ളൂ. അതിന് മാത്രമാ എത്ര അപ്പസ്തോലത്വം ലഭിച്ചവൻ പന്തിക്കിരുന്നാലും അവിടെ കയറി ചെന്ന് തൈലം പൊട്ടിക്കാൻ പറ്റത്തു. കേട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച നടക്കത്തിൽ.
ഹല്ലേലൂയ. വീട്ടുകാരെല്ലാം
പറഞ്ഞു മണ്ടത്തരം മണ്ടത്തരം മണ്ടത്തരം. രാജാവിന്റെ ഡീലിംഗ്. അവൻ പറഞ്ഞു ഞാനിത് വിട്ടുകൊടുക്കത്തിൽ.
എന്ത് സംഭവിച്ചു?
ആഹാവിന്റെ ഉറക്കം കെടുത്തി ഈ മനുഷ്യന്റെ കൺവിക്ഷൻ. ആഹാവിന് ഇപ്പൊ ഉറക്കമില്ല, ഊണുമില്ല, പുള്ളി ഉറങ്ങാതെ ഉണ്ണാതെ ഇരിക്കുക. ഇസബേൽ ചോദിച്ചു എന്താ പ്രശ്നം, നീ കുറച്ചു ദിവസമായിട്ട് ഉണ്ണുന്നില്ലല്ലോ, കഴിക്കുന്നില്ലല്ലോ, കുടിക്കുന്നില്ലല്ലോ, നിന്റെ ഷേവ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ പറയാണ് എന്റെ അടുത്തുള്ള ആ മുന്തിരിത്തോട്ടം ഞാൻ ആ കർഷകനായ ആ ഉണക്ക മനുഷ്യനോട് ചോദിച്ചു തരാവോ എന്ന്. പുള്ളി തരത്തില്ല. ഞാൻ വിചാരിച്ചു പുള്ളി ഒരു പേടിത്തൊണ്ടനാ, പറയുമ്പോഴേ എടുത്തു തരുമെന്ന്. പക്ഷെ പുള്ളി നീറുപോലെ നിൽക്കുക. പുള്ളി പറയുകയാണ് പിതാക്കന്മാരുടെ ആ അൻസസ്ട്രി ആയിട്ട് ഞാൻ കിട്ടി ആ പ്രോപ്പർട്ടി കളയത്തില്ല, ആ ദൈവത്തിന്റെ വചനമാണ്, ഞാൻ അതിനുവേണ്ടി നിൽക്കും. ഇഷ്ടവേല പറഞ്ഞു അത്ര ഉള്ള കാര്യം ഒക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. നിനക്കറിയോ സംഭവങ്ങളൊന്നും നിനക്കറിയാം, ചരിത്രം വായിച്ചിട്ടില്ലാത്ത പഴയ നിയമം അധികം വായിക്കാത്തവർക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞു തരും. ഇഷ്ടവേല പറഞ്ഞു നീ മേടിക്കണം, നാളെ ഈ സമയത്ത് കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്യാം. അവന്റെ പട്ടണത്തിൽ എന്ത് ചെയ്യണം? ഒരു ഉപവാസം പ്രസിദ്ധമാക്കണം, എന്നിട്ട് മൂപ്പന്മാരെ എല്ലാം വിളിക്കണം, നാബോത്തിനെ അവിടെ കൊണ്ടുവരണം, അവനെതിരെ രണ്ട് കള്ളസാക്ഷികളെ എഴുന്നേൽപ്പിക്കണം, ബാക്കി അവര് കൈകാര്യം ചെയ്തോളൂ. നിനക്കറിയോ നാബോത്തിനെ പരസ്യമായിട്ട് കല്ലെറിയായിരുന്നു, കല്ലെറിഞ്ഞ് അവൻ നിലത്ത് വീണു, അവന്റെ രക്തം അവന്റെ മാംസം നായ്ക്കള് നക്കിക്കുടിക്കുകയായിരുന്നു. ദൈവത്തിന്റെ എന്റെ ഹൃദയത്തിൽ വന്ന ദൈവത്തോടുള്ള എന്റെ ദൈവത്തിന് വേണ്ടി കൊടുക്കാവുന്ന വെരി ബെസ്റ്റ് കൊടുക്കണമെന്നുള്ള ഒരു കൺവിക്ഷനിൽ ഞാൻ എന്റെ ജീവിതം അർപ്പിച്ചപ്പോ കണ്ടു നിൽക്കുന്നവർക്ക് അതിനൊരു വലിയ രക്ഷക്തി തോന്നിയിട്ടില്ല. അവന്റെ ജീവിതം നായ, നമ്മൾ പറയത്തില്ല നായ നക്കി എന്നൊക്കെ പറയും മനുഷ്യരുടെ ജീവിതം, അവന്റെ രക്തം നായ്ക്കൾ കുടിച്ചു. പക്ഷെ അതിനൊരു ഇമ്പാക്ട് കിങ്ഡത്തിൽ ഉണ്ടായിരുന്നു. എന്താണെന്നറിയാം, ആ മരണം ദൈവത്തെ സിംഹാസനത്തിൽ എഴുന്നേൽപ്പിച്ചിട്ട് ദൈവം ഏലിയാവിനെ എതിരേറ്റിട്ട് പറയുകയാണ് ഇന്ന് തന്നെ നീ ആഹാബിനെ ചെന്ന് കാണണം, അവന്റെ രക്തം നായ നക്കി കുടിച്ചതുപോലെ നിന്റെയും നിന്റെ ഭാര്യയുടെയും രക്തം നായ്ക്കൾ നക്കിക്കുടി. ഞാൻ അതിനെ കുറച്ചുകൂടെ തിയോളജിക്കലായിട്ടാണ് കാണുന്നത്. അവന്റെ കൺവിക്ഷന് വേണ്ടി അവൻ അവന്റെ ജീവിതം ഉചിതമാമണ്ണം അർപ്പിച്ചപ്പോൾ അവന് പ്രയോജനമൊന്നും പ്രത്യേകിച്ച് കിട്ടിയില്ല. പക്ഷെ അവന്റെ കൺവിക്ഷന് ദൈവം കിങ്ഡത്തിലാണ് അതിന്റെ റിസൾട്ട് കൊടുത്തത്. ദൈവസഭയ്ക്കും ഇസ്രായേലിനും ഭീഷണിയായ ആഹാബിനെയും ഇസബേലിനെതിരെയും ദൈവം മരണവാറണ്ട് പുറപ്പെടുവിച്ചത് നാബോത്തിന്റെ രക്തസാക്ഷിത്വം. ഹല്ലേലൂയ. നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ കണ്ണുകൾ തിരിഞ്ഞിരിക്കുന്നത്? ഞാൻ ഈ കാര്യം ചെയ്തതുകൊണ്ട് എന്ത് ഇമ്പാക്ട് ഉണ്ടാവും? സക്രിയ സമയമില്ല. സക്രിയ പ്രവചനത്തിൽ അഞ്ചാം അധ്യായത്തിൽ അവര് പറയുന്നുണ്ട് എല്ലാ പ്രാവശ്യമുള്ള ഉപവാസം ഈ പ്രാവശ്യം വേണമെന്ന് പ്രവാചകനോട് വന്ന് ചോദിക്കുന്ന ആ വാക്യ ആ അധ്യായത്തിലേക്ക് പോകുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഒത്തിരി ഭാരം തോന്നിയ ഒരു അധ്യായം വായിക്കണ്ട, സമയമില്ല, എനിക്ക് അവിടേക്കല്ല പോകണ്ട. കർത്താവ് അവിടെ വെച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തിന്നപ്പോ എനിക്ക് വേണ്ടിയാണോ തിന്നത്? എനിക്ക് ആൻസർ വളരെ ഇഷ്ടപ്പെട്ടു. കുടിച്ചപ്പോ എനിക്ക് വേണ്ടിയാണോ കുടിച്ചത്? അല്ല. പിന്നെ നിങ്ങളുടെ ഉപവാസം എനിക്ക് വേണ്ടി അല്ല. അതിന്റെ അതൊരു ഭയങ്കര കർത്താവ് ശരിക്കും അടിച്ച് അവരെ പീസ് പീസ് ആക്കിയായിരുന്നു. ഇത് എനിക്ക് ആ വാക്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അവര് പ്രവാചകന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഞങ്ങളെ ഈ എല്ലാ വർഷവും ചെയ്തു വരുന്ന ഉപവാസം ഈ വർഷവും ചെയ്യണം. അപ്പൊ അതിനർത്ഥം എന്താ? എല്ലാ വർഷവും ഇത് തന്നെയായിരുന്നു ചടങ്ങ് പരിപാടിയായിരുന്നു. അപ്പൊ പ്രവാചകനോട് ഇപ്പൊ ചോദിക്കുകയാണ് ഞങ്ങൾ ഈ ഉപവാസം നടത്തണോ? കർത്താവിന്റെ മറുപടി എന്നറിയോ? വളരെ വിചിത്രമായ മറുപടിയാ. നിങ്ങൾ ഇക്കാലമൊക്കെ തിന്നത് ആർക്ക് വേണ്ടിയാ? അപ്പൊ എന്റെ ഒരു ചിന്ത, കർത്താവ് 40 ദിവസം ഉപവസിക്കണോ എന്നൊരു ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചാൽ കർത്താവ് പറയും കഴിഞ്ഞ 40 ദിവസം നീ തിന്നത് ആർക്ക് വേണ്ടിയാ, നീ കുടിച്ചത് ആർക്ക് വേണ്ടിയാ? ആ ചോദ്യത്തിൽ ശരിക്കും എല്ലാം ഉണ്ടായിരുന്നു. നീ തിന്നപ്പോൾ എന്റെ മഹത്വത്തിനായിട്ടാണോ തിന്നത്? നീ കുടിച്ചപ്പോൾ എന്റെ മഹത്വത്തിനായിട്ടാണോ കുടിച്ചത്? അല്ല, അത് തന്നെയാ നീ ഉപവാസത്തിനും ചെയ്തതെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തത്. നീ ഉപവസിച്ചപ്പോഴും എന്റെ മഹത്വത്തിന് വേണ്ടി അല്ല ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഉപവസിക്കാതിരിക്കുന്ന തിന്നോണ്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കുള്ള ദൂതും കൂടെ ദൈവം അവിടെ കൊടുത്തിട്ടുണ്ട്. നാം തിന്നാലും കുടിച്ചാലും ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജ്ഞാനം വരിക, ദൈവത്തിന്റെ ഉത്തരങ്ങളൊക്കെ വളരെ ശ്രേഷ്ഠം. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല, നമുക്ക് അതിൽ നിന്നേക്കല്ല വരണം. നാബോത്ത് ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ വലിയ പ്രസക്തനായി തീർന്നു. പ്രിയ ദൈവമക്കളെ, നമ്മളൊരു വചനം ആവർത്തിച്ച് കേൾക്കാറുണ്ട്, നമ്മൾ ആരും താന്താങ്ങൾക്കുള്ളവരല്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ട സഭയുടെ ഭാഗമായപ്പോൾ നിങ്ങൾ കിങ്ഡത്തിന്റെ ഭാഗമായി എന്ന് നിങ്ങൾ വിശ്വാസത്താൽ കാണുക. നിങ്ങളുടെ വിവാഹം ഒരു കിങ്ഡം പെർസ്പെക്റ്റീവിലാണ് നടക്കേണ്ടത്. നിങ്ങളുടെ കുട്ടിയുടെ പഠനം ഒരു കിങ്ഡം പെർസ്പെക്റ്റീവിലാണ് നടക്കേണ്ടത്. നിങ്ങളുടെ വീട് ഒരു കിങ്ഡം പെർസ്പെക്റ്റീവിലാണ് വാങ്ങിക്കേണ്ടതും വെക്കേണ്ടതും താമസിക്കേണ്ടതും. നിനക്ക് കിങ്ഡത്തിൽ നിന്ന് മാറി ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. ദൈവരാജ്യം നിങ്ങളുടെ നടുവിൽ ഉണ്ട്. നീ ദൈവരാജ്യത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അവിടെ നിന്റെ ഈ മരണം നിന്റെ നാട്ടുകാർക്കോ നിന്റെ ദേശക്കാർക്കോ നിന്റെ കുടുംബത്തിനോ നിന്റെ മക്കൾക്കോ ഒരു ലാഭമായി തീരത്തില്ലെങ്കിലും ഇത് മുഖാന്തരം ദൈവത്തിന്റെ രാജ്യത്തിലാണ് അതിന്റെ പ്രസക്തി ഉണ്ടാകുന്നത്. അത് ആ കൺവിഷൻ, ആ കൺവിഷന് ആരും ഇതുപോലെ ചെയ്യണം നിർബന്ധമില്ല. ഇതിനു മുമ്പ് ആരെങ്കിലും ഇത് ചെയ്തോ എന്ന പുസ്തകവും ബയോഗ്രഫിയും ഒന്നും വായിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ആർക്ക്? നാബോത്തിന്. ഇങ്ങനൊരു കാര്യം ചെയ്യാനുള്ള പുൽപ്പറ്റി എന്നുള്ള ഒരു ആഹ്വാനവും കേൾക്കണം നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശ്രേഷ്ഠമായ കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ മറ്റാരെങ്കിലും പറഞ്ഞു കേൾക്കുന്നിടം വരെ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ശുശ്രൂഷകന് ഒരു പരിധിവരെ നിന്നെ കൊണ്ടുവരാൻ കഴിയത്തില്ല. ജീസസ് ഈസ് എബോവ് ഓൾ ദ ഇൻസ്ട്രക്ഷൻ, ഹിസ് കൺവിക്ഷൻ ഈസ് എബോവ് ഓൾ വാട്ട് ഹി ഹിയർ. നബോത്ത് മരിച്ചു, ദൈവത്തിന്റെ ന്യായവിധി സെബേലിന്റെ മുകളിൽ ഉണ്ടായി. രണ്ടാമത്തെ സംഭവം പെട്ടെന്ന് പറയാം. ശൂശൻ രാജധാനിയിൽ ഒരു വിരുന്ന് നടക്കുക. ആരായിരുന്ന രാജാവ്? അഗസ്തരേഷ്. അഗസ്തരേഷ് രാജാവ്, അവന്റെ ഭാര്യ രാജ്ഞിയായ വാസ്തി രാജ്ഞി. പെട്ടെന്ന് നിങ്ങൾക്ക് ആ സംഭവം ചിലപ്പം അങ്ങനെ ചിന്തിക്കണം, നിർബന്ധമില്ല. അവന്റെ രാജധാനിയിൽ ഒരു വിരുന്നിൽ അവൻ ജനങ്ങളെയും പ്രഭുക്കന്മാരെയും എല്ലാം വിളിച്ച ശേഷം വീഞ്ഞു കൊടുക്കുക. പ്രത്യേകമായിട്ട് അത് അലങ്കരിച്ചിട്ടുണ്ട്, അലങ്കാരത്തെ കുറിച്ചൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എസ്തേറിന്റെ പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായം വായിച്ചാൽ അതൊക്കെ മനസ്സിലാവും. വീഞ്ഞു വിളമ്പുന്നവരോട് ഒരു പ്രത്യേക കാര്യം പറഞ്ഞു, ഈ ആര് ചോദിച്ചാലും കൊടുത്തോണം, ആർക്കും വിലക്കരുത് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ വീഞ്ഞു കുടിക്കാനായിട്ടുള്ള ഒരു സദസ്സ്. എല്ലാവരും വീഞ്ഞു വാങ്ങി കുടിച്ചു, ആര് ചോദിച്ചാലും വിലക്കത്തില്ല. അങ്ങനെ വീഞ്ഞു കുടിച്ച് മത്തരായി മതോന്മത്തരായി നിൽക്കുന്ന ജനങ്ങളും പ്രഭുക്കന്മാരുടെയും നടുവിലേക്ക് പെട്ടെന്ന് അഗസ്തരേഷ് രാജാവിനൊരു കുബുദ്ധി തോന്നി. എന്റെ ഭാര്യ വാസ്തി സുന്ദരിയ, അവളെ അലങ്കരിച്ച ശേഷം അവളെ ഇവിടേക്ക് കൊണ്ടുവരിക, എല്ലാവരും അവളുടെ സൗന്ദര്യം ഒന്ന് കാണണം. സ്ത്രീരത്നങ്ങൾ എനിക്ക് വളരെ മതിപ്പ് തോന്നിയ ഒരു സ്ത്രീയ വാസ്തി രാജ്. അളവ് കൂടാതെ വീഞ്ഞു വിളമ്പിച്ചിരിക്കുന്ന ഒരു സദസ്സിൽ തന്റെ സൗന്ദര്യം വെളിപ്പെടുത്താൻ തന്റെ ഭർത്താവ് ആവശ്യപ്പെടുമ്പോൾ വാസ്തി രാജ്ഞി പുസ്തകങ്ങൾ തുറന്നില്ല, ബയോഗ്രഫീസ് പഠിച്ചില്ല, പുൽപ്പറ്റിന് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് വിചാരിച്ചില്ല. ഷീ ഹാഡ് എ സ്പെഷ്യൽ കൺവിക്ഷൻ എബോ ഓൾ വാട്ട് ഹി ഹിയർ. അവൾ പോയില്ല, അവൾ പോയില്ല. എന്തുകൊണ്ട് പോയില്ല? വീഞ്ഞു കുടിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളുടെ നടുവിലേക്ക് തന്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കത്തില്ല എന്ന് അവളൊരു തീരുമാനമെടുത്തു. ദാറ്റ് വാസ് ഹർ കൺവിക്ഷൻ. കേട്ടതല്ല, കേട്ടതല്ല. പുറത്തേക്ക് ആൾക്കാർ വന്നിട്ട് രാജാവിനോട് പറഞ്ഞു, വാസ്തി വരുന്നില്ല. പെട്ടെന്ന് അവിടെ അന്തരീക്ഷം കലുഷിതമായി. മന്ത്രിമാരെയും പ്രധാനികളെ എല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, വാസ്തി വരുന്നില്ല. അപ്പൊ അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, ഇവൾ ഈ ഭർത്താവിനെ അനുസരിക്കാതിരിക്കുന്ന ഈ നടപ്പ് നമ്മുടെ നാട്ടിലുള്ള മറ്റ് സ്ത്രീകള് കണ്ടുപഠിക്കരുത്. അതുകൊണ്ട് അവൾക്കൊരു തക്കതായ ശിക്ഷ കൊടുക്കണം. എന്റെ പൊന്നു പറയുള്ളവരെ, അതൊരു തെറ്റായ തിയോളജിയാണ് കേട്ടോ അവിടെ പറയുന്നു. അത് അഗസ്തരേഷ് പറഞ്ഞതാ. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കൺവിക്ഷൻ പ്രധാനമാണ്. ദൈവീതമില്ലാത്തൊരു കാര്യത്തിന് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ നിർബന്ധിച്ചാൽ എഴുതപ്പെട്ട ചില കാര്യങ്ങൾക്ക് അപ്പുറത്ത് നിങ്ങളുടെ കൺവിക്ഷൻ ഉയർന്നിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തോടുകൂടെ നടക്കുമ്പോഴാ ഉചിതമായ കൺവിക്ഷൻ നിന്റെ ഉള്ളിൽ വരുന്നത്. അവൾ ഇറങ്ങിയില്ല, അവളെ രാജ്യസ്ഥാനത്ത് നിന്ന് മാറ്റി. വാട്ട് ഇസ് ദ ഇമ്പാക്ട്? വാസ്തി രാജ്യക്കോ അവിടെ വീട്ടുകാർക്കോ നഷ്ടം തന്നെ സംഭവിച്ചു. പക്ഷെ മറ്റൊരു കാര്യം കിങ്ഡം പെർസ്പെക്റ്റീവിൽ നടന്നു. അവിടേക്ക് എസ്തേർ വന്നു, യഹൂദ സ്ത്രീയായ എസ്തേർ വന്നു. എസ്തേർ വന്നതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ മരണത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടത്. എസ്തേർ വരണമായിരുന്നു. എസ്തേർ വരണമെങ്കിൽ വാസ്തി രാജ്ഞി ഇറങ്ങണമായിരുന്നു. വാസ്തി രാജ്ഞിയുടെ കൺവിക്ഷന് കിങ്ഡത്തിൽ എഫക്ട് ഉണ്ടായി, പേഴ്സണലി എഫക്ട് ഉണ്ടായില്ല. നാബോത്തിന്റെ കൺവിക്ഷന് കിങ്ഡത്തിൽ എഫക്ട് ഉണ്ടായി, പേഴ്സണലി എഫക്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ നാം നമ്മുടെ കൺവിക്ഷനെ നമ്മളുടെ പ്രയോജനവുമായിട്ട് ചേർത്ത് എപ്പോഴും ചിന്തിക്കത്തു. ഇത് ചെയ്യുന്നത് കൊണ്ട് എനിക്കെന്ത് പ്രയോജനം, ഇത് ചെയ്താൽ എനിക്കെന്ത് ലാഭം? അതുകൊണ്ട് അവർ ചോദിക്കുന്നത്, ഞങ്ങൾ ഈ ഉപസിച്ചുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ? ഇനി ഉപസിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ചില സമയത്ത് നമ്മളോട് പിശാചും വന്ന് പറയും, ഈ ഇരുന്ന് പാട്ട് പാടുന്നതിന്റെ അകത്ത് ഇനിയും പാട്ട് പാടേണ്ട ആവശ്യമുണ്ടോ? ഇരുന്നേക്കാം എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് സഹോദരന്മാർ പറഞ്ഞു, ഒരു പാട്ടുകൂടെ പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. അപ്പൊ നമ്മുടെ മനസ്സിൽ പിശാചി എന്ന് പറയും, ഇനി ഈ ഒരു പാട്ടുകൂടെ ആവശ്യമുണ്ടോ? അത് തന്നെ അവരും പറഞ്ഞു. ഹല്ലേലൂയ. സൗര സൗരന്മാരെ, ഹാവ് എ ഡിസൈൺമെന്റ്. വിശുദ്ധമുള്ള ദൈവമക്കളായിരിക്കുക, ഇമ്പാക്ട് വളരെ വലുതായിരുന്നു. നിങ്ങൾ കിണ്ടത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ നിങ്ങളുടെ കൺവിക്ഷൻസിനെല്ലാം ദൈവസഭയ്ക്കകത്തും ദൈവരാജ്യത്തിലും വലിയ പ്രസക്തി കൊണ്ടുവരുന്നതാണ്. ഹല്ലേലൂയ. നമുക്ക് ഈ വചനം ഏറ്റെടുക്കാവോ? നമുക്ക് ഈ വചനം വിശ്വസിക്കാവോ? നമുക്ക് ഈ വചനം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? മൂന്നാമത്തെ ഒരാളെയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശ് മരണം. എല്ലാവരും ചെതറിയോടി. പത്രോസ് ഒരല്പം കൂടെ മുമ്പോട്ട് പോയി, യോഹൻ അതിലും കൂടെ ഒക്കെ മുമ്പോട്ട് പോയി. അതിനപ്പുറം ഒന്നും കാര്യങ്ങൾ നടന്നിട്ടില്ല. യേശു പറഞ്ഞു, എല്ലാവരും എങ്കിൽ ചിതറും. അതങ്ങനെ തന്നെ സംഭവിച്ചു. യേശുവിന്റെ വാക്കെല്ലാം കറക്റ്റാ. ഇവിടെ ആരോ പ്രാർത്ഥിച്ചവൻ പറഞ്ഞു, അവൻ പറഞ്ഞതുപോലെ ചെയ്യും. അതങ്ങനെ തന്നെ ചിതറും എന്ന് പറഞ്ഞാൽ ചിതറും. അവിശ്വാസിയോടുകൂടിയാണ് ചാപ്പാട് അവസാനം കിട്ടുന്നു പറഞ്ഞാൽ അങ്ങനെ തന്നെയാ. സംശയമൊന്നും വേണ്ട, ഒരു സംശയം വേണ്ട. ഈ വേദോസം തുറക്കുമ്പോ തന്നെ പറഞ്ഞ പോലെ ദൈവം ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. നീ തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞ വേദോസം തുടങ്ങി, പിന്നെയുള്ള വേദോസിന്റെ താളുകൾ മുഴുവനും ഞാൻ പറഞ്ഞതുപോലെ നടക്കത്തുള്ള കർത്താവ് തെളിയിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേട്ട നൂറായിരത്തിൽ നിന്നും ദൈവം മാത്രം പറയുന്നതിനെ നീ ഒന്ന് മാറ്റിവെച്ച് കേൾക്കണം. അപ്പോൾ നീ ഒരു വ്യത്യസ്ത മനുഷ്യനായിത്തീരും. അതിന് ഡിവോഷൻ വേണം. ഡിവോഷനല്ല ഇത് സംഭവിക്കുന്നു. ഹല്ലേലൂയ. കാണുന്ന ഈ ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ഈ ലോകം വഹിക്കപ്പെടുന്നത് ദൈവത്തിന്റെ വചനത്താല. വേടാണ് ഇതിനെ വഹിക്കുന്നത്. വേടിന്റെ എനർജി, അവന്റെ വായിൽ നിന്ന് വരുന്ന വാക്കിന്റെ എനർജി കൊണ്ട് ഈ ലോകം വഹിക്കപ്പെടുക. അങ്ങനെയാണെങ്കിൽ വേദോസത്തിൽ ഒരു വാക്കുണ്ട്, നിങ്ങൾ പറയുന്ന ഓരോ ചെറിയ വാക്കിനെ നിങ്ങൾ ദൈവസ്ഥയിൽ എന്ത് ചെയ്യണം? കണക്ക് കൊടുക്കണമെങ്കിൽ അരുമനാഥൻ പറയുന്ന ചെറിയ വാക്കിനോ എന്നാ വിലയായിരിക്കും? പാപിയായ നീ പറയുന്ന ഒരു ചെറിയ വാക്കിന് നീ കണക്ക് കൊടുക്കത്തക്കൊണ്ട് നിന്റെ ചെറിയ വാക്ക് പോലും സ്വർഗത്തിൽ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ യേശു തന്റെ തിരുവായി മൊഴിഞ്ഞു പറഞ്ഞ വചനം വളരെ അക്യുറേറ്റ് ആണ്. ഹല്ലേലൂയ. സഹോദര സഹോദരന്മാരെ, വയലന്റ് ആകാനുള്ള സമയമാണിത്. ബുദ്ധിഹീനരാകാതെ ദൈവത്തിന്റെ ഇഷ്ടം ഞങ്ങൾ കേട്ടില്ല എന്നല്ല, ഞങ്ങൾ വായിച്ച പുസ്തകത്തിൽ ഇല്ല എന്നുള്ളതല്ല. ഞാൻ പോകും, ഞാൻ പൊട്ടിച്ചൊഴുക്കും, എന്റെ ഹൃദയത്തിന്റെ ഏറ്റവും നല്ല സംഗീതം ഞാൻ അവന് കൊടുക്കും. ഇത് അവനോട് കൂടെ നടന്ന് നിന്റെ ഉള്ളിൽ ദൈവം തരുന്ന വിശുദ്ധം. അങ്ങനെ വിശുദ്ധമില്ലാതെ പോയ ശിഷ്യന്മാരുടെ കാര്യം ഞാൻ പറയുന്നു. ക്രൂശ് മരണം. യേശുവിന്റെ ശരീരം ക്രൂശിൽ കിടക്കുന്നു. എല്ലാവരും പോയി. പക്ഷേ യഹൂദന്മാരെ പേടിച്ച് ഒളിച്ച് നടന്ന രണ്ട് രഹസ്യ ശിഷ്യന്മാരെ കുറിച്ച് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അരിമത്തിക്കാരനായ യോസഫും നിക്കോദിമോസും. വളരെ ബഹുമാനമുള്ളവരാണ് എനിക്ക് ഇവരൊക്കെ. അവരുടെയൊക്കെ കൺവിക്ഷൻ വലുതായിരുന്നു. അവർ രണ്ടുപേരും വന്നു. നൂറ് റാത്തൽ സുഗന്ധവർഗവുമായിട്ട് നിക്കോദിമോസിന്റെ വരവ്. അവർമാരെ, ദേ വർ വെൽ പ്രിപ്പയർഡ്. യേശുവിന്റെ മരണം അടക്കം പുനരുദ്ധാനം ഇത് മുഴുവൻ 24 മണിക്കൂറും കേട്ടോണ്ട് നടന്ന ആൾക്കാര് ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. സമയത്ത് കൈവിട്ടു പോയി കാര്യങ്ങൾ. ഒന്നും നടന്നില്ല. റാത്തലോ നൂറ് റാത്തലോ ഒന്നും പറ്റിയില്ല. പുറകെ നടന്നിട്ട് അവസാനം പ്രാകാരത്തിനപ്പുറത്തേക്ക് പോകാൻ മുട്ടുവിറച്ചു പോയി പത്രോസിന്. പക്ഷേ രണ്ട് ശിഷ്യന്മാർ ധൈര്യത്തോടെ വന്നു. യെരുശലേം മുഴുവനും സംഘർഷഭരിതമാണ്. അന്ന് ആരുടെ ഞാനും യേശുവിന്റെ കൂടെ നടന്നാണെന്നെങ്ങാനും പറഞ്ഞ അടി കിട്ടി. മാത്രമല്ല തലോസം പറഞ്ഞ സ്ത്രീയുടെ വാക്കുകൾ ശ്രദ്ധിച്ചോ, നീയും ആ ഗലീലക്കാരന് കൂടെ നടന്നിട്ടുള്ള ആളാണെന്ന് എന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ആ ടോണിൽ സംസാരിച്ചാൽ പോലും പിടിവീഴുന്ന ഒരു രാത്രി. ദേ വർ ഡിഫറന്റ് പീപ്പിൾ. എന്ന കൺവിക്ഷൻ ആയിരുന്നു. എന്താ അവർക്ക്? യേശു മരിച്ചു, ഇനി ഇവനെ കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രയോജനമില്ല. അവൻ വന്ന് ഞങ്ങളുടെ അമ്മായിമ്മയുടെ പനി മാറ്റത്തില്ല. അയാൾ അരുമിത്തേക്കാരൻ യോസഫിന്റെ നിക്കോ ജോസഫിന്റെ കൊച്ചിന് നേഴ്സിംഗിന് അഡ്മിഷൻ കൊടുക്കാൻ യേശു ജീവിച്ചിരിപ്പില്ല. മരിച്ചവനെ കൊണ്ട് ആർക്കാ പ്രയോജനം? പത്രോസ് ജയിലിൽ കിടന്നപ്പോ ആസിക്കാർ മുഴുവനും, അല്ല പൗലോസ് ജയിലിൽ കിടന്നപ്പോ ആസിക്കാർ മുഴുവനും എന്നെ കൈവിട്ടു. കാരണം ആസിക്കാർക്ക് ഉറപ്പാണ് ഇനി ഇവനെ കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇനിയുള്ള ചെറുപ്പക്കാരായ നല്ല തടിമുടക്കുള്ള സുചേതന്മാർ ആസിയിൽ എത്തിയിട്ടുണ്ടെന്നേ, അവരുടെ പ്രസംഗം ഇനി കേൾക്കണ്ടേ. ഇവൻ വലിയപ്പനായി, ഇവനെ കൊണ്ട് ഇനി ഒന്നും കൊള്ളത്തില്ല, നിര്യാണകാലം അടുത്തു, അവൻ ജയിലില്ല. അതുകൊണ്ട് അവര് പറഞ്ഞു, ഇനി പൗലോസിനെ കാണാനോ പിടിക്കാനോ ഒന്നും നമ്മൾ മെനക്കെടുന്നില്ല. ഇവിടെയുള്ള ചെറുപ്പക്കാരെ നല്ല മിടുക്കരായ പാസ്റ്റർമാരുണ്ട്, അവരെ കേട്ടാ മതി. അപ്പം പൗലോസിന് ആരോ നഷ്ടപ്പെട്ടു, താൻ തന്റെ ജീവിതം കൊടുത്ത് സുവിശേഷം കൊണ്ട് മഹനീയമാക്കി ആസ്തിക്കാരെ മുഴുവനും ഒരൊറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു. ഇത് തന്നെയായിരുന്നു യേശുവിനെ സംബന്ധിച്ച്. മരിച്ച യേശുവിനെ ആർക്ക് വേണം? പക്ഷെ മരിച്ചു കിടക്കുന്ന യേശുവിനെ നോക്കിയിട്ട് ഹല്ലേലൂയ, ഓ ആ നിക്കോദിമോസ് തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല വിലപിടിപ്പുള്ള 100 റാത്തൻ സുഗന്ധവർഗം അവൻ ശേഖരിച്ച് ഭാണ്ഡക്കെട്ടായി കെട്ടി തോളെ തൂക്കി കുരിശിന്റെ അടുത്തേക്ക് അവൻ നടന്നു. അന്ന് വരെ പേടിച്ചിരുന്ന അരിമത്തിക്കാരനായ യോസഫ് മന്ത്രിയായിരുന്നു. ഹി സ്റ്റാർട്ടർ യൂസിംഗ് ഹിസ് ഇൻഫ്ലുവൻസ്, തന്റെ ഇൻഫ്ലുവൻസ് അവൻ തുറുപ്പായിട്ടെടുത്തു. ആ സമയത്ത് പീലാത്തോസിന്റെ അടമനെ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കള്ളൻ എന്ന് പറഞ്ഞ് തൂക്കിയ ഇവന്റെ ബോഡി എനിക്ക് വിട്ടുതരണം. ദിസ് ഈസ് കൺവിക്ഷൻ. കൺവിക്ഷൻ ഈസ് എബോവ് ഓൾ വാട്ട് യു ഹിയർ ഫ്രം പുൾപിറ്റ്. ഹല്ലേലൂയ. കം ഓൺ സഹോദര സഹോദരന്മാരെ, കാലത്തിന്റെ പ്രവാചകന്മാരാകാനുള്ള നിന്റെ വിളി, നിന്റെ വിളിയെ നീ തിരിച്ചറിയും. ഈ സഭയ്ക്കകത്ത് ഒരു പുള്ളിംഗ് ഉണ്ടാവും, ഈ സഭയ്ക്കകത്ത് ഒരു മത്സരം ഉണ്ടാകട്ടെ, പൊട്ടിച്ചൊടുക്കാനുള്ള ഒരു മത്സരം ഉണ്ടാകട്ടെ. കേട്ടില്ല എന്ന് പറയരുത്, കേൾക്കാതെ പോയതിനു പോലും അല്പസ്വല്പം അടികിട്ടുന്ന ഈ ശുശ്രൂഷയ്ക്കകത്ത് കേട്ട ശേഷം നിനക്ക് എങ്ങനെ ഹല്ലേലൂയ ബുദ്ധിയില്ലാത്ത ഒരു ഗ്രഹവിചാരകനായിട്ട് ഇരിക്കാൻ കഴിയും? അവര് വന്നു, യേശുവിന്റെ ശരീരത്തിൽ സുഗന്ധവർഗം പൂശി, അവനെ അടുത്തുള്ള ഏറ്റവും നല്ലൊരു കല്ലറയിൽ അവർ ഉണ്ടാക്കി മാറി. എന്റെ മനസ്സിൽ, പത്രോസിന്റെ മനസ്സിലൊക്കെ പോയി കാണും, എടാ യേശു മരിക്കും 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 എന്ന് എത്ര പ്രാവശ്യവും പറഞ്ഞു. അവന്റെ ശരീരത്തിൽ 100 റാത്തല 150 ഗ്രാം സുഗന്ധവർഗ്ഗങ്ങളിൽ ഇടണം എന്നുള്ള ബുദ്ധി എനിക്ക് പോയില്ലല്ലോ. പോയതാർക്കാ? പുറകെ ഇരുന്നൊരു സഹോദരനാ പോയെ. ഉറപ്പാ, മുമ്പന്മാരെല്ലാം പിമ്പന്മാരാണ്, പിമ്പന്മാര് മുമ്പന്മാരാണ്. എനിക്കതാ അത് കാണണം, നമ്മുടെ സഭയിൽ അത് നടക്കണം. ഈ പുറകിൽ വന്നിരിക്കുന്ന എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. ഇന്ന് 100 ഗ്രാം പോലും കർത്താവിന് സുഗന്ധവർഗം ഇടാൻ മടി കാണിക്കുന്ന ഈ സഭയിലുള്ള സഹോദരൻ, കൺവിക്ഷനുള്ള മനുഷ്യനായിട്ട് 100 റാത്തൽ എല്ലാവരും ഭയപ്പെടുന്ന രാത്രി കൊണ്ട് ഇടുന്ന ഒരു മുമ്പനായി തീരണം. ഇന്ന് കൊഴയ, ഞാൻ പലരെയും ശ്രദ്ധിച്ചു, പാട്ടുപാടി കൊഴയ ആൾക്കാർ, ഒരു 100 ഗ്രാം പോലും ഇടാൻ അവർക്ക് ഭയം. സഹോദരന്മാരെ, നിങ്ങളൊരു പകുതി പിന്മാറ്റക്കാരനായ സഹോദരനാണോ? ഐ ചലഞ്ച് യു, ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാം. യോഹന്നാൻ സ്നാപകനാണ് ശുശ്രൂഷകനും അപ്പുറത്ത് നിനക്ക് ഗലീലയിൽ നിന്നും ഒരു നടപ്പുണ്ട്, നിന്റെ കൺവിക്ഷൻ ഇന്ന് സ്നാനപ്പെട്ട് മതിയാവും എന്നുള്ള. ഈ ബലാൽക്കാരികളാ ദൈവരാജ്യത്തിന്റെ പങ്ക് പറ്റുന്നത്. അവർ അവിശ്വാസികളോടുകൂടിയും കപടഭക്തിക്കാരോടുകൂടിയും പങ്കാളികളാകത്തില്ല. അവർ ദൈവത്തിന്റെ ഇടത്തും വലത്തും ഇരുന്ന് അവനോടൊപ്പം പന്തിയിൽ ഭോജനം കഴിക്കും. പ്രസക്തി എന്തായിരുന്നറിയോ? 6 ദിവസം 6 മണി നേരമാകുമ്പോൾ യഹൂദന്റെ ഒരു ദിവസം ആരംഭിക്കുക, പിറ്റേ ദിവസം ശബത്ത. 6 മണിക്ക് മുമ്പ് അവന്റെ ശവം ക്രൂസിൽ നിന്ന് താഴെ ഇറക്കിയില്ലായിരുന്നെങ്കിൽ പിന്നെ ഒരു രാത്രി ഒരു പകലും മുഴുവനും ആ ശവത്തെ തൊടാൻ പറ്റത്തില്ല. ശബത്ത, ഒരു പകലും ഒരു രാത്രി മുഴുവനും യേശുവിന്റെ ശരീരം ആ അവിടെ കിടന്നിരുന്നെങ്കിൽ അവന്റെ കണ്ണ് കൊത്തിപ്പറിച്ചേന്, അവന്റെ ശരീരങ്ങൾ പക്ഷികൾ വന്ന് തിന്ന് വികൃതമായൊരു രൂപമായി. പക്ഷേ അവന്റെ മരണത്തിൽ കർത്താവ് അവനൊരു ഓണർ കൊടുത്തു. അതാരിലൂടെയാണെന്നറിയോ? ഹൃദയത്തിൽ ഒരു കൺവിക്ഷൻ ഉണ്ടായ 2 ചെറുപ്പക്കാരിലൂടെ. അവരെങ്ങനൊന്നും കേട്ടില്ല യേശു മരിക്കുമ്പോൾ 100 റാത്തൽ കൊടുക്കണമെന്ന്, ഒരു പ്രസംഗം അവർ കേട്ടില്ല, ഒരു പുസ്തകത്തിൽ അവർ വായിച്ചില്ല. പക്ഷേ ഞാൻ വീണ്ടും പറയട്ടെ, ദൈവം ഈ തലമുറയിൽ നിനക്ക് വെളിപ്പെടുത്തി തന്ന സത്യത്തിന് ഉപയുക്തമായി ജീവിക്കാനുള്ള കൺവിക്ഷൻ ഈസ് അബോവ് ഓൾ ബയോഗ്രഫീസ്.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥനായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www. charismaticassembly.org എന്ന വെബ്സൈറ്റിൽ